സഹോദരൻ ഡോൺ, നന്ദിയുണ്ട്. ഇതൊരു വിധം പെട്ടെന്നുള്ള ആശ്ചര്യമാകുന്നു. നന്ദിയുണ്ട്. അത് പറഞ്ഞത് ആരായിരുന്നാലും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ആ പാട്ടുകൾ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് നല്ല പാട്ടുകൾ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ എത്തിച്ചേരുമ്പോഴേക്കും അത് ധാരാളം കേൾക്കുന്നു. സാധാരണയായി ഞാൻ ചെയ്യാറില്ല. ഞാൻ വരുമ്പോൾ അത് രോഗശാന്തിയുടെ യോഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ളപ്പോഴാകുന്നു. എനിക്ക് അതിനുവേണ്ടി ഒരുവിധം തനിച്ചായിരിക്കണം. ഞാൻ തന്നെ സ്വയമാകുന്നു. അപ്പോൾ അവർക്ക് ഈ ടേപ്പുകൾ ലഭിക്കുന്നതിനിടയാകുന്നു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴോ അല്ലെങ്കിൽ കാര്യാലയത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അതിനുശേഷം ഞാൻ ഇരുന്ന് ആ ടേപ്പുകളെ കേൾക്കുകയും ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഞാനതിൽ പറഞ്ഞതെല്ലാം കേൾക്കുന്നു. ഞാൻ സഹോദരൻ ഗർഹാൽസിനെ ഇന്ന് രാവിലെ ഇവിടെ കാണുന്നതിൽ സന്തോഷിക്കുന്നു. അദ്ദേഹം സുവിശേഷത്തിൽ എന്റെ ഒരു പഴയ സുഹൃത്താകുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ജോലിയിൽ ഞങ്ങൾ പുറത്തായിരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരുപക്ഷെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അറിയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള മറ്റ് വ്യക്തികളും എന്റെ വ്യക്തിപരമായ സുഹൃത്തുക്കളാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ജെഫേഴ്സൺവില്ലിലെ കൂടാരത്തിൽ നിന്നുമുള്ള ഒരു വലിയ കൂട്ടത്തെ ഞാൻ ഇവിടെ കണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാകുന്നു. ഞാൻ സഹോദരൻ യങ് ബ്രൌണിനെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ജാക്ക്, അദ്ദേഹത്തിന്റെ പേര് യങ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് അദ്ദേഹത്തിന് യോജിച്ച പേരാകുന്നു. അദ്ദേഹത്തിന് 61 വയസ്സോ മറ്റോ പ്രായമുണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ശ്രീവപോർട്ടിൽ നിന്നും ആദ്യമായി മാറിയതിനു ശേഷം മുതൽ അദ്ദേഹം ഒരംശം പോലും മാറിയിട്ടില്ല. അത് ശരിയാണ്. അതേപോലെ തന്നെ കാഴ്ചയ്ക്ക് ഇപ്പോഴുമാകുന്നു. ശരി, ദൈവം നമ്മോട് നന്മയുള്ളവനാകുന്നു. കൂടാതെ ഞാനത് ഇഷ്ടപ്പെടുന്നു. അത് ഇന്ന് രാവിലെ ആ പാട്ടുകൾ അവർ പാടിയിരുന്ന രീതിയാകുന്നു. അത് അതിന്റെ ഗംഭീരതയോടുകൂടിയായിരുന്നു. യഥാർത്ഥമായ എന്തോ ഒന്നായിരുന്നു. എന്തോ അത് എന്തോ അർത്ഥമാക്കിയിരുന്നു. നിങ്ങൾക്കത് ഉള്ളിലേക്ക് ആസ്വദിക്കുവാൻ കഴിയുമായിരുന്നു. എനിക്കവർ ആ പാട്ട് പാടുമ്പോൾ അവിടെ വെച്ച് തന്നെ ഉറക്ക കരയുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് 23-ാം സങ്കീർത്തനത്തെക്കുറിച്ച് എന്തോ അവിടെയുള്ളതാകുന്നു. അതിനുശേഷം തിരികെ വന്നിട്ട് അവരിപ്പോൾ പാടിയ ഈ മനോഹരമായ പാട്ട് അത് അവിടെയുള്ള മൂവരും കൂടി പാടിയതാകുന്നു. ഒന്ന് ചിന്തിക്കാൻ മാത്രം, അതിൽ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ട് നിങ്ങളുടെ വികാരങ്ങൾ സ്പന്ദിക്കാൻ തുടങ്ങിയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നതാകുന്നു. നമ്മൾ സംസാരിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയാണ്. ആ സമയം വരുന്നതിനു മുമ്പ് നമ്മൾ ചിലർ നിദ്രയിലായി പോകാനിടയുണ്ട്. എന്നാൽ അത് നമ്മുടെ പുനരുദ്ധാനത്തെ തടയുകയില്ല. കാരണം അത് മാറ്റം സംഭവിച്ചവർക്ക് മുമ്പേ വരുന്നതിനുള്ള സൌഭാഗ്യം നൽകുന്നു. ദൈവത്തിന്റെ കാഹളനാദത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകുന്നു. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ക്രമത്തെ ശ്രദ്ധിച്ചുവോ? അവരോടുകൂടെ ഒരുമിച്ച് എടുക്കപ്പെടും. നാം അവനെ എതിരേൽക്കുന്നതിന് മുമ്പ് നാം തമ്മിൽ കണ്ടുമുട്ടും. നാം അവരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നോക്കൂ, അവൻ ദൈവമാകുന്നു. അതിനാൽ അവൻ ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതാണ് ശരിക്കും അവന്റെ സ്വഭാവം. എന്താണോ അതാകുന്നു. അത് ആരാധിക്കപ്പെടേണ്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവമാകുന്നു. നാം അവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ അവൻ അറിയാം. നാം നമ്മുടെ കണ്ണിന്റെ കോണിൽ കൂടി നോക്കും, മറ്റേയാളും അവിടെ ഉണ്ടോ എന്ന് നാം നോക്കും. എങ്കിൽ പിന്നെ അത് സ്വതന്ത്രമായ ആരാധനയുടെ പൂർണ്ണമായ മാർഗമായിരിക്കില്ല. നാം അവിടെ നിൽക്കുമ്പോൾ കൂടാതെ നാം തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയിരിക്കുകയും പരസ്പരം അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് ഇതിനെല്ലാം കാരണമായവന്റെ കൂടെ നിന്നുകൊണ്ട് നാം വീണ്ടെടുപ്പിന്റെ പാട്ടുകൾ പാടുന്നത്. അത് പ്രകാരം സഹോദരൻ ജാക്ക് പലതവണ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളതാകുന്നു. നാം എന്താണ് സംസാരിക്കുന്നതെന്നറിയാതെ മാലാഖമാർ തലകുനിച്ച് ഭൂമിയെ ചുറ്റുമായി വലം വയ്ക്കും. നോക്കൂ, കാരണം അവർ ഒരിക്കലും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മെ വീണ്ടെടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ നാം എപ്രകാരം രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായവനെ കിരീടധാരണം ചെയ്യും? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറയുന്നതിനെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമാകുന്നു. ഇതൊരു സാക്ഷ്യം നൽകാനുള്ള സമയമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു സാക്ഷ്യം നൽകാൻ മാത്രമാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആ ചെറിയ സംവിധാനം ഒന്ന് നോക്കിയിരുന്നു. കൂടാതെ ഞാൻ കാരണം അത് ശുശ്രൂഷകളെക്കുറിച്ചുള്ളതാകുന്നു. അങ്ങനെ എനിക്ക് ഇന്ന് രാത്രിയിൽ എന്റെ സന്ദേശം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് ഈസ്റ്ററിന്റെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അത് ഇന്ന് രാത്രിയിലെ കൃതജ്ഞതാ പ്രകടനത്തിന്റെ സന്ദേശമാകുന്നു. അതിനുശേഷം നാം ആഗ്രഹിക്കുന്നത് പിന്നീട് ഒരുപക്ഷെ ബാക്കിയുള്ള ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കൃതജ്ഞതാ പ്രകടനത്തിന്റെ ചെറിയ വാർഷികോത്സവത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഒരു തവണ ഇവിടെ ശിവപോർട്ടിൽ നടന്ന ഒരു മഹത്തായ യോഗത്തിന്റെ ഒരു അനുസ്മരണയാകുന്നു. അത് ഒരു ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അത് നിങ്ങൾക്ക് അവൻ വരുന്നതിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നപ്പോഴായിരുന്നു. അങ്ങനെ ഇവിടെ വച്ച് ആ യോഗത്തിൽ കർത്താവ് അത്രമാത്രം ശക്തമായി അനുഗ്രഹിക്കുകയുണ്ടായി. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് അതുപോലെ തുടരുകയും കൂടാതെ ദൈവത്തിന്റെ ഉന്നതങ്ങളിലെ മഹത്തായ ശബ്ദലേഖനം ചെയ്യുന്ന കേന്ദ്രത്തിലെ പുസ്തകത്തിൽ അവസാനത്തെ പേര് വരുന്നതുവരെ അവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാനിടയാക്കണമേ. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെല്ലാം അവന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം തലകുനിക്കാം. ഞാനിവിടെ ഒരു തിരുവെഴുത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായ ജനങ്ങളാകുന്നു. എന്നിരിക്കലും അതിനനുയോജ്യമായ പദപ്രയോഗത്തിൽ ഞങ്ങൾ വളരെ പരിമിതപ്പെട്ടവരാകുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന് വഴിയൊരുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ തന്നെ പെരുമാറിയിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ അത്ഭുതപ്പെടാനൊന്നുമില്ല. നീ പറഞ്ഞു, ദൈവം നമ്മുടെ മേൽ പകരുന്ന അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ അത്രയും പര്യാപ്തമായ ഇടം അവിടെ ഉണ്ടാകാനിടയില്ല. അതിനാൽ ഞങ്ങൾ ഇതിനുവേണ്ടി നന്ദിയുള്ളവരാണ്. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, കർത്താവെ, ഭയഭക്തിയോടെ നിന്റെ മുമ്പിൽ ഞങ്ങൾ തലവണങ്ങിക്കൊണ്ട്, അതായത് നീ ഞങ്ങളുടെ കൃതജ്ഞതയെ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വളരെയധികം കാര്യങ്ങൾ നന്ദി പറയുന്നതിനു വേണ്ടി ഉണ്ടായിരിക്കുകയും നമുക്കവയെ പ്രകടമാക്കാൻ കഴിയാതെയുമായിരിക്കുന്നു. എന്നാൽ നാം ഒന്ന് മാത്രം പറയുന്നു, ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയായി നാം നന്ദിയുള്ളവരായിരിക്കുന്നത് ലോകത്തിന് നൽകപ്പെട്ട ദൈവത്തിന്റെ ആ മഹത്തായ സമ്മാനത്തിനാകുന്നു. അത് ദൈവം തന്റെ പുത്രനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കാൻ നൽകിയപ്പോഴാണ്. അതിനുവേണ്ടി നമ്മൾ അത്രമാത്രം നന്ദിയുള്ളവരാകുന്നു. നാം അതിനെ സ്വീകരിക്കുകയും, അതായത് അവിടെ മുതൽ, കർത്താവെ, എനിക്ക് ഓർക്കാൻ കഴിയും, ഒരു ബാലനായിരുന്നപ്പോൾ മുതൽ ഞാൻ ജീവിച്ചത് അതിനുവേണ്ടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമെന്നത് അറിഞ്ഞിരിക്കെ എന്നെ വിളിക്കപ്പെടുന്നതുവരെ അധികം സമയമുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്തിനുവേണ്ടിയാണോ ജീവിച്ചത് ഞാനത് ആനന്ദിക്കാൻ പോകും. കർത്താവെ, ഞാൻ അറിയുന്നു അതേ രാജ്യത്തിലെ അനേകം പൌരന്മാർ അവിടെ ഉണ്ടായിരിക്കും. അത് അതേപോലെ തന്നെ കാത്തിരിക്കുകയും ഇന്ന് രാവിലെ ആ സമയം എത്തിച്ചേരുന്നതിനു വേണ്ടിയാകുന്നു. കാരണം അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ യാത്രയെടുക്കുകയും ചെയ്തത്. അതവനെ സേവ ചെയ്യാനും ഞങ്ങളുടെ സഹയാത്രക്കാരായ മനുഷ്യരെ ഒരു നിത്യതയിലുള്ള ജീവനിലേക്ക് നയിക്കുന്നതിനായി ശ്രമിക്കുന്നതിനുമാകുന്നു. കാരണം ആ മഹത്തായ നാഴിക ഉടനെ തന്നെ സമീപിക്കുന്നു. നമുക്കിത് എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടാൻ കഴിയുകയും, അതായത് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഒരുപക്ഷെ അത്രയും അടുത്തായിരിക്കാൻ കഴിയും. നീ ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും കൂടാതെ ഇന്ന് രാവിലെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായ ഞങ്ങളുടെ അതേ അനുഗ്രഹങ്ങളുമായി തുടരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വാക്യം അല്ലെങ്കിൽ രണ്ട് വായിക്കുമ്പോൾ അവന്റെ മഹത്തായ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങളെ അവന്റെ ബഹുമാനത്തിനായി ഒരു സാക്ഷ്യത്തെടുക്കുന്നതിനിടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ആമേൻ. ഞാനൊരു സ്ഥാനത്തെ ഇവിടെ വായിക്കുന്നതിന് വേണ്ടി വിചാരിച്ചിരുന്നു. അത് കണ്ടെത്തുന്നത് കൊരിന്ത്യരിലാണെന്ന് ഞാൻ കരുതുന്നു. 2 കൊരിന്ത്യർ 9:14-15 നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പറഞ്ഞു തീരാത്ത ദാനമാകുന്നു. അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി അവൻ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ ജനങ്ങളുടെ മേൽ വന്നിരുന്നു. പറഞ്ഞു തീരാത്ത ദാനം അത്രയും സമ്പന്നവും നിർമ്മലവുമാകുന്നു. ഇപ്പോൾ എന്റെ മനസ്സിൽ യാതൊന്നുമില്ല ശരിക്കും. അതിനാൽ ഞാനൊരു ചെറിയ സാക്ഷ്യം നൽകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ക്രിസ്തുവുമായുള്ള എന്റെ അനുഭവത്തെക്കുറിച്ചാകുന്നു. ഇത് ഏറ്റവും മഹത്വമേറിയതാകുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ പലരും നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് എന്നെ കേട്ടിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ കൂടാരത്തിലുള്ള കുറച്ച് ജനങ്ങൾക്കായി ഞാനിത് പറയാമെന്ന് കരുതി. അത് എന്റെ കൂടാരത്തിലെ കൂട്ടായ്മയിലുള്ള ജനങ്ങൾ ഏകദേശം 3 രാജ്യങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടിയിട്ടുള്ളവരാണ്. ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ മെക്സിക്കോ, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആകുന്നു. ഓരോന്നും വളരെ സമീപമായിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം 28 വ്യത്യസ്ത സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഒരു ചെറിയ സൺഡേ സ്കൂൾ യോഗത്തിനായിരുന്നു. നോക്കൂ, 58 വ്യത്യസ്ത സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ദൈവമഹത്വത്തിനു വേണ്ടി ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. യാത്രയിൽ തന്നെ ഞാൻ കരുതുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും നമ്മെപ്പോലെ ഒരു ഉപയോഗശൂന്യമെന്ന് ഉപേക്ഷിക്കപ്പെട്ടവരായി സമുദായ സഭാലോകത്ത് നിരസിക്കപ്പെട്ടവരായി ഇന്ന് ഇപ്രകാരം വിളിക്കപ്പെടുന്ന ആ കൂടാരം ഇന്ന് ലോകത്ത് എനിക്കറിയാവുന്ന മറ്റേതൊരു സ്ഥലത്തെക്കാളും ദൈവത്തിന്റെ കൃപയുടെ ഏറ്റവും ശക്തമായ ആസ്ഥാനമായി വളർന്നിരിക്കുന്നു. കർത്താവ് അവിടെ ചെയ്യുന്നതുപോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതങ്ങനെയായിട്ട് പറഞ്ഞറിയിക്കാനാവാത്തതാകുന്നു. എപ്രകാരം അവൻ അവിടെ ചെയ്യുന്നത് എന്താണോ അതത്രമാത്രം വിനയത്തോടെയായിട്ട് ജനങ്ങൾ എല്ലായിടത്തു നിന്നും കടന്നുവരുന്നു. നാം ആ ചെറിയ സ്റ്റേഷനു വേണ്ടി നന്ദിയുള്ളവരാകുന്നു. അവിടെ രാജ്യമെമ്പാടുമുള്ള കുറച്ച് ജനങ്ങൾ അവന്റെ കൃപയെ ആനന്ദിക്കാൻ ഒരുമിച്ച് കൂടുന്നു. കൂടാതെ മറ്റുള്ളവർക്ക് കൃപ പകരുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് പശ്ചിമ ഭാഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളതായി കാണപ്പെട്ടിരുന്നു. നിങ്ങളിൽ പലരും അതിനെക്കുറിച്ച് കഥകൾ വായിക്കുകയും ടേപ്പുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടേപ്പിന്റെ ശുശ്രൂഷ എന്നത് ലോകമൊട്ടുക്കുള്ള ഒരു കാര്യമാകുന്നു. അതെല്ലായിടത്തുമായിരിക്കുന്നു. ഇത് സന്ദേശം തിരികെ അന്യജാതികളുടെ ദേശങ്ങളിലേക്ക് ചിതറിക്കുന്നതിനുള്ള ദൈവത്തിന്റെ ഒരു മാർഗമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ അത് പരിഭാഷ ചെയ്യപ്പെടേണ്ടത് ആവശ്യമാകുന്നു. കൂടാതെ ജർമ്മനിയിലും മറ്റും അവർക്ക് ടേപ്പുകൾ ലഭിച്ചിട്ട് അവർക്ക് അവരുടെ കൂട്ടായ്മകളിലെ നൂറുകണക്കിന് ആളുകളുടെ അടുക്കിലേക്ക് അത് പോയിരിക്കുന്നു. അവരുടെ കാതുകളിലേക്ക് ഒരു ചെറിയ സാധനം ഇട്ടുകൊണ്ട് ഒരു ടേപ്പിലേക്ക് ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷകൻ അവിടെ നിന്നുകൊണ്ട് അതേ പദപ്രയോഗങ്ങൾ തന്നെ മറ്റു ഭാഷകളിലും നടത്തുന്നു. അങ്ങനെ അത് നൂറുകണക്കിന് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ലോകത്തെല്ലായിടത്തേക്ക് പോകുന്ന ഈ ടേപ്പുകളിലൂടെ നൂറുകണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടുകയും സുഖപ്പെടുകയും ചെയ്യുന്നു. എല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാകുന്നു. എന്നാൽ വിവിധ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെടുകയും ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളുടെ ഗോത്രങ്ങളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുന്നു. നാം അവരിൽ നിന്നും തപാലുകളിൽ കൂടെ അവരെ കേൾക്കുന്നു. ഇപ്പോൾ ഞാനിത് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ മഹത്വത്തിനായുള്ള ഒരു വ്യക്തിപരമായ സാക്ഷ്യമായിരിക്കാൻ പോകുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വരുവാനിരിക്കുന്ന രാത്രികളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിനിടയാകും. നിങ്ങൾ മനസ്സിലാക്കും. അതിപ്രകാരം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറയാൻ ശ്രമിച്ചതുപോലെയായിരുന്നു. അതായത് ലോകം തകർന്നു വീഴാൻ പോകുന്ന ഒരു സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായുമാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം സമ്പദ് വ്യവസ്ഥ കൂടുതൽ പണം. അതെ, എന്നാൽ അതെവിടെ നിന്ന് വരുന്നു? നാം നികുതികളിൽ നിന്നും കടമെടുത്തിട്ട് ഇന്നു മുതൽ 40 വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരും. അവൾ തകർന്നുപോയിരിക്കുന്നു. അവൾ പാപ്പരായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രം, ഈ രാഷ്ട്രം മാത്രമല്ല, എന്നാൽ അവരെല്ലാവരുമാകുന്നു. കൂടാതെ തിരികെ അതിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു വഴിയുമില്ല. അങ്ങനെ ഇത് കൃത്യമായും ഈ രാജ്യത്തെ എന്തിലേക്കെങ്കിലും കറക്കുന്നതിനുള്ള ഒരു കെണി ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ബുദ്ധിയുള്ളവരാണ്. ശരി, ലോകസമ്പത്ത് ആരുടെ പക്കലാണുള്ളത്? ആരാണത് കൈവശം വെച്ചിരിക്കുന്നത്? തീർച്ചയായും അത് അവർ വെച്ചിരിക്കുന്നു. അത് റോമാനഗരം കൈവശം വെച്ചിരിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും അത് ചെയ്യുമ്പോൾ, നാം തകർച്ചയിലെത്തുമ്പോൾ, ഈ വലിയ വൻകിട വ്യാപാരികൾക്ക് പകരം അത് പുകയില്ല, മദ്യവിൽപ്പനക്കാർ ഇത്യാദി തുടങ്ങിയവരാകുന്നു. അതുപോലെ അവർക്ക് പണം ലഭിക്കേണ്ടത് ആവശ്യമാകുന്നു. നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നാൽ ഒന്നുകിൽ കറൻസി മാറ്റണം, അല്ലെങ്കിൽ പണം കടം വാങ്ങണം. അങ്ങനെ അവരത് ചെയ്യുമ്പോൾ അത് നേരെ തിരികെ ജന്മാവകാശം വിൽക്കുകയാണ്. കൃത്യമായും തികച്ചും ശരിയായിട്ട് അതിനെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് എന്താണോ അത് തന്നെയാകുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം എപ്പോഴെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ട് അവിടെ ഒരു കൂടാരം ദൃശ്യത്തിലായി ഉയർന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഉടനെ തന്നെ ആകുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഉടനെ തന്നെ ഞാൻ ലോകമെമ്പാടും പോകാൻ പോകുകയാണ്. എനിക്കൊരു ലോകവ്യാപകമായ യോഗങ്ങൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏകദേശം 6 ആഴ്ചയോളം തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവയിലൂടെ കടന്നുപോകുകയും നിങ്ങൾ നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവഴുത്തുകളിലൂടെ കടന്നുപോകുന്നതാകുന്നു. നാം ജീവിക്കുന്ന ഈ നാഴികയെ കാണുന്നത് അമ്പരപ്പിക്കുന്നതാകുന്നു. അതെന്നെ ഭയപ്പെടുത്തുന്നു. മറ്റൊരു കാരണത്താലല്ല, എന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ മണികൾ മുഴങ്ങുന്നു. അതായത് കർത്താവിന്റെ വരവ് വളരെ അടുത്താണെന്ന് അറിയുന്നതാകുന്നു. എന്നാൽ എന്നെ ഭയപ്പെടുത്തുന്നത് എന്താണെന്നാൽ, നാം അഭിമുഖീകരിക്കുന്ന ഈ നാഴികയ്ക്കായി വളരെയധികം പേർ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നറിയുന്നതാണ്. അതാണ് മോശമായ ഭാഗം. നിങ്ങളിൽ എത്ര പേർ എപ്പോഴെങ്കിലും അവിടെ ആ സമയത്ത് അണ്ണാനെക്കുറിച്ചുള്ള സംഭവ വിവരണം കേട്ടിട്ടുള്ളവരായിട്ട് ഇവിടെയുണ്ട്? പലരുമുണ്ട്. ഓ, തീർച്ചയായും എല്ലായിടത്തുമായിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അതുപോലൊരു ചെറിയ കാര്യം കഴിഞ്ഞ ദിവസം സംഭവിക്കുകയുണ്ടായി. കൂടാതെ ഞാനപ്പോൾ, നിങ്ങൾ പർവ്വതങ്ങളെക്കുറിച്ചുള്ള സംഭവ വിവരണം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞ ദിവസം കർത്താവ് ആ കാര്യങ്ങളെ പർവ്വതങ്ങളിൽ എഴുതിയപ്പോൾ, എന്റെ ജീവിതം, ഞാനൊരു പ്രാസംഗികനല്ല, ആർക്കും അതറിയാം, ഞാനൊരു പ്രാസംഗികനല്ല, എന്നാൽ ഇത് ഒരു ആത്മീയ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും കാര്യങ്ങൾ നീങ്ങുന്നത് കാണുന്നതിലും കൂടാതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതുമാകുന്നു. അത് വെറുതെ അതാണ് എന്റെ കെട്ടിച്ചമയ്ക്കൽ. എനിക്ക് അത് സഹായിക്കാനാവില്ല. നിങ്ങളുടെ കെട്ടിച്ചമയ്ക്കലിനെ നിങ്ങൾക്കും സഹായിക്കാൻ കഴിയാത്തതുപോലെയാകുന്നു. എന്നാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അവന്റെ ദേഹത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ ചെറിയ നീക്കങ്ങളും ഓരോ ലക്ഷ്യവും ഓരോ ഉദ്ദേശ്യവും നിരീക്ഷിക്കുന്നു. കാരണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഈ സഭ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിനായിട്ടാണ്. ഈ സഭയ്ക്ക് പിന്നിൽ ഒരാത്മാവുണ്ട്, തീർച്ചയായും. നിങ്ങളുടെ വീടിന് പിന്നിലായി ഒരാത്മാവുണ്ട്, എല്ലാ കെട്ടിടത്തിനും പിന്നിലായിട്ടുണ്ട്, എല്ലാ കാര്യത്തിനും പിന്നിലായി ഒരാത്മാവും ലക്ഷ്യവും ഒരു ഉദ്ദേശവുമുണ്ട്. ഈ സഭ ഇവിടെ വരുന്നത് ചില മനുഷ്യനിർമ്മിതമായ സമ്പ്രദായത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അത്യധികമായി ഓർത്താനാണെങ്കിൽ പിന്നെ അതിന്റെ ഉദ്ദേശങ്ങൾ ശരിയായതല്ല. എന്നാൽ ദൈവരാജ്യത്തിനായി എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്നതിനു വേണ്ടി അതിവിടെ സ്ഥാപിച്ചിരിക്കുന്നെങ്കിൽ പിന്നെ അതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും രണ്ടും ശരിയായിട്ട് ആ ഉദ്ദേശത്തെ ആ വഴിക്ക് നയിക്കപ്പെടുകയാണെങ്കിൽ ആകുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ശുശ്രൂഷയുടെ തുടക്കം മുതൽ ശുശ്രൂഷയുടെ ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തെയും ഘട്ടങ്ങളായിരിക്കുന്നു. ഞാൻ ആദ്യമായി ശ്രമപ്പോട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, അതായത് കർത്താവ്, നിങ്ങൾ നിങ്ങളുടെ കൈകൾ എന്റെ കൈമേൽ വെക്കുകയും അതിപ്രകാരം എന്റെ കൈമേൽ വെച്ചിരിക്കുന്നത് പോലെ, അപ്പോൾ അത് അതേ കാര്യത്തെ സൂചിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു വട്ടവും പരാജയപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് തന്നെ കൃത്യമായും നിങ്ങളുടെ കുഴപ്പമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് അവൻ എന്നോട് ആ ദിവസം അത് പറഞ്ഞിരുന്നു, അതായത് ഒരു സമയമുണ്ടാകും, അപ്പോൾ ഹൃദയരഹസ്യങ്ങളെ അതേപോലെ നീ അറിയുന്നതിനിടയാകും, അത് അപ്രകാരമായിരിക്കുമെന്ന് വചനം പറയുന്നത് അറിയാതെയായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. എന്നാൽ വചനം അത് അപ്രകാരം പറഞ്ഞിരുന്നു, അതായത് ദൈവത്തിന്റെ വചനം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഹൃദയത്തിലെ ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. എബ്രായർ 4:4. ഇപ്പോൾ ആ വചനം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരിക്കലും ആ വചനം ഉപേക്ഷിക്കരുത്. നിങ്ങൾ കൃത്യമായും ആ വചനം എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ വചനത്തോടൊപ്പം നിൽക്കണം. അതിനോട് യാതൊരു സ്വകാര്യ വ്യാഖ്യാനങ്ങളും ചേർക്കരുത്. അത് എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ അത് പറയുക. അതാണ് ദൈവത്തിന്റെ വചനം, അത് തന്നെ ദൈവമാകുന്നു. ദൈവവും അവന്റെ വചനവും ഒന്നു തന്നെയാകുന്നു, കൃത്യമായും ഒന്നു തന്നെയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ വചനത്തിന്റെ ഒരു ഭാഗം എല്ലാ കാലത്തേക്കുമായി ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് അഭിഷേകം ഇറങ്ങി വന്നിട്ട് ആ കാലത്തേക്കുള്ള വചനത്തിന്റെ ഭാഗത്തെ എടുത്ത് കേൾപ്പിക്കുന്നു. ഇന്ന് നാം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വായിച്ചറിയുക. അപ്പോൾ നാം എത്ര ദൂരം എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ഞാൻ ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നതായി കാണുന്നുള്ളൂ, അത് കർത്താവായ യേശുവിന്റെ വരവാകുന്നു. അത് ഏത് സമയത്തുമാകാം. അത് സഭയ്ക്കുള്ള ഒരു എടുക്കപ്പെടലാകുന്നു. അവിടെ നാം അവനെ ആകാശത്തിൽ എതിരേൽക്കും. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് അവൻ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ശരിക്കുമാകുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 5 വർഷം മുമ്പ് അത് അതിന്റെ സമയത്തെ സേവനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ ഓരോ ഘട്ടങ്ങളും അതിന്റേതായ സമയത്തെ സേവനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവൻ അതിനെക്കുറിച്ചുള്ള ദർശനങ്ങളെ നൽകിയും നിങ്ങളിൽ ടേപ്പുകൾ കേൾക്കുന്നവരായ വളരെയധികം പേരും ഇത്യാദി മറ്റെല്ലാ കാര്യങ്ങളാലും അവിടെ ഇനിയും ഒരു ഘട്ടം കൂടി വരാനിരിക്കുന്നുണ്ട് എന്നറിയുന്നു. അങ്ങനെ അതിനെ അവൻ അത്രയും സമ്പൂർണമായ രീതിയിൽ വളരെ ലളിതമായി വരച്ചു കാണിക്കുകയുണ്ടായി. ഇപ്പോൾ നേരെ ഇവിടെ തന്നെ ഒരു വ്യക്തി സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ നോക്കുന്നു. അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ തന്നെ അത്രയും സമ്പൂർണമായി അത് സംഭവിക്കുന്നത് കണ്ടിരിക്കുന്നു. കൂടാതെ അതിന്റെ ചിത്രങ്ങൾ പോലും എടുത്തിരിക്കുകയും അത് കർത്താവായ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞത് എന്തായിരുന്നുവോ അത് തന്നെയായിരുന്നു. ഞങ്ങൾ നേരെ അവിടേക്ക് തന്നെ പോയി. അവിടെ തന്നെ അതായിരുന്നു. കൃത്യമായും അവൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. ഏകദേശം അത് ഇപ്രകാരം March 17 അത് ലൈഫ് മാസികയുടെ മാർച്ച് മാസത്തിന്റെ പതിപ്പിലായിരുന്നു. നിങ്ങൾ ആകാശത്ത് ആ പ്രകാശവലയം കണ്ടിരുന്നു. 30 മൈൽ ഉയരത്തിലും 27 മൈൽ വീതിയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? ഈർപ്പം ഏകദേശം 9 മൈൽ ദൂരത്ത് മാത്രമേ എത്തുന്നുള്ളൂ. അവർക്കിത് എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതിന് നേരെ അടിയിലായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഒരു വ്യക്തി അവിടെ നേരെ എന്റെ അരികിലായി തന്നെ നിന്നിരുന്നു. അത് 7 ദൂതന്മാർ ദൈവത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ തന്നെ കാണത്തക്കവണ്ണം നിൽക്കുകയും എന്നോട് അവസാന സമയത്തെക്കുറിച്ച് പറയുകയും കൂടാതെ ഈ വെളിപാടുകളും വെളിപാടിന്റെ പുസ്തകത്തിലെ കാര്യങ്ങളും 7 മുദ്രകളും എന്നിട്ട് പറഞ്ഞു, തിരികെ വീട്ടിലേക്ക് മടങ്ങുക, ഓരോന്നോരോന്നായി ആ സന്ദേശം കൊണ്ടുവരും. അത് ശരിയാണ്. അത് നേരെ മുകളിലേക്ക് പോയി. അങ്ങനെ അത് മുകളിലേക്ക് പോകുമ്പോൾ വെളുത്തതായി മാറാൻ തുടങ്ങുകയും മുകളിലേക്ക് പോകുകയും ചെയ്തു. അപ്പോൾ ഒരു സ്ഫോടനം പർവ്വതങ്ങളെ പിടിച്ചു കുലുക്കുകയും അത്രയുമായിട്ട് ഒരു തൊട്ടിയുടെ വലിപ്പമുള്ള പാറകൾ പർവ്വതങ്ങളിൽ നിന്ന് വീഴുകയും ഇപ്രകാരമെല്ലാമായിരുന്നു. അവിടെ ചുറ്റുമായി ഒന്നും ഉണ്ടായിരുന്നില്ല. വർത്തമാന പത്രക്കാർ പോലും പറഞ്ഞു, അവിടെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു വിമാനം പറക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉണ്ടോ എന്ന് അവർ പരിശോധിച്ചു നോക്കിയിരുന്നു. അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. യാതൊരു വിമാനങ്ങളും മുകളിലില്ലായിരുന്നു. അതുമല്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനും പുറമെ ഒരു വിമാനത്തിന്റെ ശബ്ദത്തിന് അത് ചെയ്യാൻ കഴിയുകയില്ല. അതുകൂടാതെ ഇത് ആ രീതിയിൽ തന്നെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയും അത് സംഭവിക്കുന്നതിന് ആറ് മാസം മുമ്പായിരുന്നു അങ്ങനെ അത് അവിടെ എത്തിയിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് ശാസ്ത്രം തെരഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ തന്നെ ട്യൂസോണിലും കൂടാതെ വിവിധ സ്ഥലങ്ങളിലുമായിട്ട് അവിടെ മുകളിലായി അതെന്തായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം നിങ്ങൾ മാസിക വാങ്ങിച്ചിട്ട് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ 7 ദൂതന്മാർ അവർ മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ചിറകുകളുടെ ആകൃതി അപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. സ്നേഹിതരെ, ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നമുക്കറിയാം. ഓ, എപ്പോഴെങ്കിലും സഭ ആഴമേറിയ ആത്മാർത്ഥതയിലായിരിക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ആയിരിക്കണം. ഇപ്പോൾ എന്നാൽ കേവലം അതെന്നോട് എന്തോ ഒന്ന് എന്റെ ഉള്ളിലായി ചെയ്തിരിക്കുന്നു. എന്നിൽ തന്നെ ഇപ്പോൾ 5 വർഷങ്ങളായി എന്തായിരുന്നു കുഴപ്പമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് എന്റെ ഹൃദയത്തിൽ അതിപ്രകാരം ഞാൻ തന്നെ എന്തോ ഒന്നുമായിട്ട് മൊത്തമായി തകർന്നു പോയതുപോലെ അനുഭവപ്പെട്ടിരുന്നു. എനിക്ക് തന്നെ അതെന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വലിയ തകർച്ചയുടെ കാലഘട്ടത്തിലും ഇത്യാദി ഞാൻ രാജ്യമെമ്പാടുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് സർക്കാരിനെ ഒരു നിരീക്ഷണത്തിന് കീഴിലായി വെച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് യോഗങ്ങൾ നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും വില്യം ബ്രണഹാം എന്ന പേരിൽ ഒരു ചെക്ക് എഴുതുകയും ഞാനതിൽ ഒപ്പിട്ട് തിരികെ കൊടുക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ യോഗങ്ങളുടെയും ഒരു തയ്യാറാക്കപ്പെട്ട പദ്ധതി കിട്ടുന്നു. അതിനുശേഷം അവർ അതിൽ കൂടെ നോക്കിയപ്പോൾ അത് പ്രചാരണ പ്രവർത്തനത്തിന് പണം നൽകുന്നതിനായി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയുണ്ടായി. എന്നിരിക്കലും ഞാൻ എന്റെ പേരിൽ അതിൽ ഒപ്പിട്ടപ്പോൾ അത് എന്റെ തന്നെ സ്വന്തം ചെക്കായി തിരിച്ചറിയപ്പെട്ടു. അതിനുവേണ്ടി അവരെന്നെ ഞാൻ സർക്കാരിന് $300,000 കടപ്പെട്ടിരിക്കുന്നു എന്ന് പിടിക്കുകയുണ്ടായി. അതുമല്ല, അവരെന്നെ വിട്ടുപോകാൻ അനുവദിച്ചിരുന്നില്ല. അവർ ഈ കാര്യങ്ങളിൽ എല്ലാം കൂടി പരിശോധന നടത്തി തീരുന്നതുവരെ ഒരു വലിയ സമയം എനിക്കിവിടെ തന്നെ ഇത്യാദി എല്ലാമായിട്ട് തുടരേണ്ടിയിരുന്നു. അത് ഞാനല്ല എല്ലാം കൊടുത്തിരുന്നു. അവർ പറഞ്ഞു ശരിയാണ്, അത് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കൊടുത്തിരുന്നു. എന്നാൽ ജനങ്ങൾ ചെക്കുണ്ടാക്കിയത് നിങ്ങൾക്കായിരുന്നു. അങ്ങനെ നിങ്ങൾ അത് അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ആ ചെക്കുമായി സ്വയം തിരിച്ചറിയപ്പെടുകയും അതിനുമേൽ നികുതി നൽകുന്നതിന് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു നിമിഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതപ്പോഴും നിങ്ങളുടേതാകുന്നു. കാരണം നിങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു. എനിക്കതറിയില്ലായിരുന്നു. ഈ നിയമങ്ങളുടെയും കാര്യങ്ങളുടെയും എല്ലാവിധമായ യന്ത്രതന്ത്രങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അതിന്മേൽ ഒപ്പിടുന്നതിന് പകരം ഒരു മുദ്രയുണ്ടായിട്ട് അതുകൊണ്ട് മുദ്രയിടുകയാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ഞാനതിൽ ഒപ്പിട്ടപ്പോൾ അതെന്റേതാണെന്ന് അത് അർത്ഥമാക്കിയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ അത് മുറിച്ചെടുത്ത് ആ തയ്യാറാക്കപ്പെട്ട പദ്ധതിയിലേക്കിടുകയും അവർ അത് കണ്ടെത്തുകയും ചെയ്തു. അവിടെ അത് നേരെ ധനനിക്ഷേപത്തിലേക്കിട്ടിട്ട് അത് ഇപ്രകാരം ചെലവഴിക്കുകയും ചെയ്തു. ഞാൻ എന്റെ സഭയിൽ നിന്നും ഒരു ശമ്പളം എടുക്കുന്നു. അത് ഒരാഴ്ചയിൽ $100 ആകുന്നു. അവിടെ അതാ ഒരു ട്രസ്റ്റി ഇരിക്കുന്നു. നേരെ അവിടെ തന്നെ സന്നിഹിതനാകുന്നു. അത് ശരിയാണെന്ന് അദ്ദേഹം അറിയുന്നു. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് എല്ലാമായിട്ട് അത്രയേയുള്ളൂ. കൂടാതെ അല്ലാത്ത പക്ഷം അത് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ 4 അല്ലെങ്കിൽ 5 വർഷങ്ങളായി ഞാൻ ആകെ ഞെരുക്കപ്പെട്ടിരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ശരി, ഞാൻ കാനഡയിലേക്ക് പോകുകയും അത് ഈ അടുത്ത സമയത്തായിരുന്നു. അതൊരു വേട്ടയാടലിനുള്ള ഒരു ചെറിയ യാത്രയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ കർത്താവ് എന്നെ അവിടെയുള്ള ഇന്ത്യക്കാരുടെ ഒരു മുഴുവൻ ഗോത്രത്തെയും കർത്താവ് യേശുവിലേക്ക് നയിക്കുന്നതിന് എന്നെ സഹായിച്ചു. എനിക്ക് തിരികെ ഈ ജലതടാകങ്ങളിൽ മഞ്ഞുവെട്ടി അലിയുമ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മുകളിലേക്ക് അവിടെ ആ മുഴുവൻ ഗോത്രത്തെയും സ്നാനപ്പെടുത്തുന്നതിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിന് പോകേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഹൃദയാഘാതത്താൽ മരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയുടെ രോഗശാന്തിയായിരുന്നു. അതിനുവേണ്ടി പുരോഹിതൻ വരികയില്ല. അങ്ങ് ദൂരെയുള്ള ഈ കാടുകളിൽ എത്തുന്നതിന് എനിക്ക് മണിക്കൂറുകളോളം കുതിരപ്പുറത്ത് കയറി ഓടിക്കേണ്ടിയിരുന്നു. ഇത് സംഭവിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്നവർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം താഴേക്കിറങ്ങി വരുമ്പോൾ എനിക്ക് കൊളറോഡയിൽ നിർത്തേണ്ടി വന്നിരുന്നു. അത് അവിടെയുള്ള എന്റെ കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് ശുശ്രൂഷകരെയും സന്ദർശിക്കുന്നതിനായിരുന്നു. ഞാനൊരു കൊളറോഡയിലെ വഴികാട്ടിയാകുന്നു. ഞാനവരെ ഒരു വേട്ടയാടന്റെ യാത്രയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അവരിൽ രണ്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേർ ഇപ്പോൾ നേരെ ഇവിടെ തന്നെ സന്നിഹിതരായിട്ട് ഇതറിയുന്നു. ഈ വർഷം കൊളറാഡോയിൽ ഇത് വളരെ ഭയങ്കരമായ വരൾച്ചയായിരുന്നു. ഇത് രാജ്യത്തൊട്ടാകെ ആയിരുന്നതുപോലെയായിരുന്നു. കൂടാതെ തീ വളരെയായിരുന്നു. പോകുന്നത് തന്നെ വളരെ മോശമായിരുന്നു. അതിനാൽ അവർ വേട്ടയാടലിന്റെ കാലം കുറച്ച് സമയത്തേക്ക് താമസിപ്പിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ മുകളിലായിരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം കടന്നു വന്നു. അതായത് അവിടെ ഒരു ഹിമപാതം വരുന്നുണ്ട് എന്നതായിരുന്നു. ആ സമയത്ത് മലകളിലായിരിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ കൈ തന്നെ നിങ്ങളുടെ മുമ്പിൽ പോലും കാണാൻ കഴിയാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ മണിക്കൂറുകൾക്ക് ശേഷം മണിക്കൂറുകളാകുന്നു. അതുകൂടാതെ 30 അടി മഞ്ഞ് ഒറ്റയടിക്ക് കൂമ്പാരം കൂടുകയും ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നേരെ നിങ്ങളുടെ മേലാകുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നശിച്ചു പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരോട് പറഞ്ഞു, അന്ന് രാവിലെ സമയം ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഹിമപാതം പ്രാവർത്തികമായും 100 മനുഷ്യരോ അല്ലെങ്കിൽ അതിലധികമോ ആളുകൾ ഞങ്ങളുടെ പിന്നിൽ തിരിച്ചെത്തിയിരുന്നു. അങ്ങനെ ഇവിടെ ഇതാ ജീപ്പുകളും ട്രക്കുകളും എല്ലാം നേരെ പുറത്തേക്ക് പോകുന്നു. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. ആരും അവിടെ പിന്നിലായി അവശേഷിച്ചില്ല. എന്നാൽ ഇടയൻ മാത്രം സ്വയം തന്നെ അവിടേക്ക് തിരിച്ചുപോയിരുന്നു. അത് അവൻ അവിടെ മഞ്ഞുകാലം കഴിച്ചുകൂടുന്നതാകുന്നു. ഞങ്ങൾ രണ്ടുപേർ മാത്രവും ട്രക്ക് മാത്രവും അകത്ത് പാർത്തിരുന്നു. ഞാൻ സഹോദരന്മാരോട് ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾ താമസിക്കാൻ പോവുകയാണ്. അതിനാൽ പിന്നെ ശരി, ഞാൻ പറഞ്ഞു ഇപ്പോൾ തയ്യാറായിക്കൊള്ളുക. ഞങ്ങൾ പുറത്തുപോയി വാങ്ങിക്കാൻ ഒരു മെഥഡിസ്റ്റ് ശുശ്രൂഷകനും ഞാനും കൂടി പുറത്തുപോയി കുറച്ച് അപ്പവും സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. അതിനാൽ ഞങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഏകദേശം 30 മൈൽ അങ്ങോട്ടും തിരികെ എത്തുന്നതിനുള്ള ദൂരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മടങ്ങിയെത്തുകയും സഹോദരൻ ജോണും മറ്റുള്ളവരും ഇവിടെ സന്നിഹിതരാകുന്നു. അവരത് കേട്ടിട്ട് തിരികെ പോയിരുന്നു. അവർ ആ സമയത്ത് തന്നെ പുറത്തിറങ്ങി. അതിനാൽ ഹിമപാതം അടിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ താമസിക്കാൻ പോകുകയായിരുന്നു. കൂടാതെ ഞാൻ യോഗത്തിനായി ട്യൂഷനിലേക്ക് പോകുകയായിരുന്നു. ഞാൻ എന്റെ ഭാര്യ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, അതായത് നമ്മൾ ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും അതിന് പകരമായി ഏർപ്പെടുത്തുക. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പുറപ്പെടുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആദ്യമായി ഇത് യഥാർത്ഥമായും വളരെ മേഘാവൃതമായ കാലാവസ്ഥയാകുന്നു. മഴ പെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും. നിങ്ങൾക്ക് കഴിയുന്നത്രയും വേഗത്തിൽ ആ കൂടാരത്തിലേക്ക് തിരികെ മടങ്ങുക. കാരണം അടുത്ത 10 or 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തിരികെ എത്താനുള്ള വഴി നിങ്ങളുടെ വഴി ഒരിക്കലും വീണ്ടും കാണാൻ പോലും കഴിയുകയില്ല. അങ്ങനെ ഞാൻ എല്ലാ മനുഷ്യരെയും അവരുടെ സ്ഥാനങ്ങളിലാക്കി കുന്നിന്റെ മുകളിലേക്ക് പോയി നടന്ന് കയറി അവിടെയുള്ള മാനുകളെ താഴെ അവരുടെ അടുക്കിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ട്യൂഷനിൽ വെച്ച് എന്റെ തോക്കുകൊണ്ട് വെടിവെപ്പ് നടത്തിയിരുന്നു. തിരികെ അവിടെ മുകളിലെത്തിയിട്ട് അതല്പം വലത്തേക്ക് വലിച്ചെറിയുകയുണ്ടായി. വർഷങ്ങളായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ വലിയ ആൺമാനിനെ ഞാൻ വെടിവെച്ചു. അത് വളരെ മുകളിലായി അതിന് കൊണ്ടിരുന്നു. അവിടെ തന്നെ അത് മരിക്കുകയും ചെയ്തിട്ട് എനിക്കതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടാതെ കാലാവസ്ഥ മോശമായി കൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ മുകളിലേക്ക് കയറി ചെന്നിട്ട് അതിനെ ഒന്ന് നോക്കുക തന്നെ ചെയ്യാം. അങ്ങനെ ഞാൻ പർവ്വതത്തിന് മുകളിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം മഞ്ഞു വീഴാനും തുടങ്ങിയിരുന്നു. അത് മഞ്ഞുവീഴ്ചയുടെ വലിയ തുള്ളികളായിരുന്നു. അതിന് ഒരു $1 വലിപ്പമുണ്ടായിരുന്നു. എല്ലായിടത്തുമായി വീണുകൊണ്ടിരിക്കുകയും കാറ്റ് തിരിഞ്ഞും മറിഞ്ഞും അടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും എല്ലാവരും തിരികെ താവളത്തിലേക്ക് ഓടുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു. ശരി, ഞാൻ കുറച്ച് നിമിഷങ്ങൾ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ഈ കൊടുങ്കാറ്റിനടിയിൽ എനിക്ക് ഈ മാനിനെ ഈ സമയത്ത് ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്റെ മുമ്പിൽ ഏകദേശം വെറും 10 അടി മാത്രം കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം എനിക്ക് എന്റെ സ്ഥലത്തെത്താൻ ഏകദേശം 4 മൈലോ അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ താഴേക്ക് മലയിറങ്ങിക്കൊണ്ടിരുന്നു. അത്രമാത്രം നന്നായി ഞാൻ ആ ദേശത്തെ അറിഞ്ഞിരുന്നു. കാരണം ഞാൻ വർഷങ്ങളോളം അവിടെ കന്നുകാലികളെ മേയിച്ചിരുന്നു. പർവ്വതത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ ഞാൻ 2 മലകൾക്കും ഇടയിലുള്ള മറികടക്കുന്ന സ്ഥാനത്തു നിന്നും ഏകദേശം 1/2 മൈൽ ദൂരത്തായി എത്തുകയും അത് ഇപ്രകാരം മറികടക്കുന്ന സ്ഥലമായിരുന്നു ഞാൻ എത്തിച്ചേർന്നത്. ആ മലനിരകൾക്ക് അപ്പുറമുള്ള സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചായിരുന്നു എനിക്ക് ആ ഭയങ്കരമായ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഞാൻ കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഏറ്റുപറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഞാൻ ഈ ചെയ്തത് എന്താണ്. അതിപ്രകാരം നിങ്ങൾ വാസ്തവമായും എന്തോ ദുഷ്ടത പ്രവർത്തിച്ചതുപോലെ കണ്ടിരുന്നു. നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചതുപോലെ നിങ്ങളത് നേരെയാക്കണമെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെയുമാകുന്നു. എന്തിനെക്കുറിച്ചാണ് ഞാൻ കുറ്റം വിധിക്കപ്പെട്ടത് ഞാൻ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എനിക്കത് വെളിപ്പെടുത്തുക മാത്രം ചെയ്യുമെങ്കിൽ ഞാനത് നേരെയാക്കും. എന്നാൽ ഞാൻ ചെയ്തത് എന്താണെന്നാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയും എനിക്ക് ചെയ്യാൻ അറിയാവുന്നതെല്ലാം ചെയ്യുകയും അല്ലാതെ ഞാൻ മറ്റെന്ത് കുറ്റം ചെയ്തു. ഞാൻ വെടിപ്പായും ശുദ്ധവുമായും ജീവിക്കാൻ ശ്രമിച്ചു. അത് ശരിക്കും നിന്റെ വചനത്തിനനുസരിച്ചായിരുന്നു. എന്നാൽ ഞാൻ എന്താണ് ചെയ്തത്? അപ്പോഴും ആ ഭാരം എന്നെ വിട്ടുപോയില്ല. വർഷം തോറും വിട്ടുപോയില്ല. ഞാൻ പർവ്വതത്തിൽ വെച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു അന്ന് രാവിലെ സമയം. എന്നിട്ട് ഞാൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അതിന്റെ തലേദിവസം എന്റെ വിവാഹ വാർഷികമായിരുന്നു. അതുകൂടാതെ എന്റെ ഭാര്യയും ഞാനും അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതരായിരുന്നു. ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൽ ഞാൻ ഒരിക്കലും വീട്ടിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും മലമുകളിലേക്ക് പോയിരുന്നു. അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ടായിട്ട് അവിടെ ചില വിഷപ്പാമ്പുകൾ ഉള്ളതായിരുന്നു. ഞങ്ങൾ വിവാഹിതരായ ആദ്യ വർഷം ഒരു മധുവിധു എടുക്കാൻ എന്റെ പക്കൽ മതിയായ പണമില്ലായിരുന്നു. ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി അതിനുശേഷം ഒരു വേട്ടയ്ക്കുള്ള യാത്രയും കൂടി നടത്തുക. അതിനാൽ ഞാൻ എന്റെ ഭാര്യയെ മധുവിധുവിനായി ഒരു വേട്ടയ്ക്കുള്ള യാത്രയ്ക്കായി കൊണ്ടുപോയി. അതിനാൽ അത് ഒരു തരത്തിൽ രണ്ടും ഒരേ സമയത്ത് തന്നെ ലഭിക്കുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. കൂടാതെ ഞാൻ ഓർക്കുന്നു, ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ അവളെ പൊക്കിയെടുത്ത് തടികൾക്കും മറ്റു മുകളിലേക്ക് ഉയർത്തിയിരുന്നു. ഞങ്ങളൊരു ചെറിയ സ്ഥലത്ത് ചെന്ന് കയറി അവളുടെ പടമെടുക്കുകയും അതെല്ലായ്പ്പോഴും ഒരുതരം വാർഷിക മേള പോലായിരുന്നു. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അവളുടെ കറുത്ത മുടിയെക്കുറിച്ചും അവൾ എത്ര സുന്ദരിയായിരുന്നുവെന്നും ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നരച്ചും അതുതന്നെ വെറും കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവളോട് അത് ചെയ്തിരിക്കുന്നു. ഞാൻ ഓർത്തു ഞാൻ അവിടെ മുകളിലേക്ക് ചെന്നെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് വളരെ കഠിനമാണ്. അപ്പോഴേക്ക് മഞ്ഞ് വളരെ കഠിനമായിരുന്നു. എനിക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കാരണം അവർ പ്രക്ഷേപണം നടത്തിയിരുന്നു. ഒരു കനത്ത ഹിമപാതം വഴിയിലെത്തിയിരിക്കും. അവർ അത് രാജ്യമെമ്പാടും പ്രക്ഷേപണം ചെയ്തിരുന്നു. ടോം സിംസൺ ഇന്ന് രാവിലെ സമയം ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റേഡിയോ വഴി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും ആ രാജ്യത്തിലൂടെ പോകുക പോലും ചെയ്യരുത്. എല്ലാവരും പറഞ്ഞു ആ വഴിയിൽ കൂടെ അവിടെ പോകരുത്, മറ്റൊരു വഴിയിൽ കൂടെ പോകുക, കാരണം ഒരു ഭയങ്കരമായ ഹിമപാതം ഉടനീളം അടിച്ചു കയറി വരുന്നു. ഞാൻ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം രാവിലെ 10 മണിയായിരുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതുപോലെ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, നിൽക്കുക, തിരിഞ്ഞിട്ട് പിന്നോട്ട് മടങ്ങുക. ഇപ്പോൾ എനിക്കിത് അവിശ്വാസികളായ ജനങ്ങൾക്കിടയിൽ പറയാൻ കഴിയില്ല. നിങ്ങൾക്കിത് വിശ്വാസികളോട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ കാരണം ഇത് അവിശ്വാസികൾ ഒരിക്കലും ഇത് മനസ്സിലാക്കുകയില്ല. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരാത്മീയ മനസ്സ് ഉണ്ടായിരിക്കണം. വചനം ആത്മീയമാകുന്നു. ഇത് ആത്മീയമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കൂടാതെ ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഞാൻ നിന്നിട്ട് ഞാൻ ഓർത്തു, ഞാൻ മുകളിൽ അവിടേക്ക് തിരികെ പോയാൽ ഇനിയും ഒരരമൈലോളം പിന്നിലേക്ക് പോകേണ്ടി വരും. കൊടുങ്കാറ്റ് ഇതുപോലെ ഉഗ്രമായി കൊണ്ടിരുന്നു. ഡേവിഡ് വുഡ് എനിക്കുവേണ്ടി ഒരു ഇറച്ചിയപ്പം തയ്യാറാക്കിയിരുന്നു. അങ്ങനെ അതവിടെ ഉണ്ടായിരുന്നു. ഞാൻ കരുതുന്നു അവന്റെ പിതാവിനൊരെണ്ണം ഉണ്ടാക്കുന്നതിന് തന്നെ അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുവട്ടം ഞങ്ങളുടെ പക്കൽ കുറച്ച് ഉള്ളിയും തേനും അപ്പവും അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഞങ്ങൾ ഒരു ഇറച്ചിയപ്പം ഉണ്ടാക്കിയിരുന്നു. അവന് കഷ്ടിച്ച് അവന്റേത് കഴിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുവേണ്ടി അവൻ എന്നോടൊപ്പം പോലും വരാൻ ശ്രമിക്കായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അവൻ ഇതിട്ടിരുന്നു. എനിക്കറിയില്ല അവൻ അതിലിട്ടിരിക്കുന്നത് എന്തെല്ലാം തരത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പർവ്വതമുകളിലേക്ക് കയറുമ്പോൾ മഴ വളരെ വേഗത്തിൽ പെയ്തുകൊണ്ടിരുന്നു. അതിനാൽ അത് നനയാൻ തുടങ്ങി. അത് വെറുമൊരു വലിയ കടലാസ് കട്ടിയിൽ മാത്രമായിരുന്നു. ഞാൻ ഓർത്തു ശരി, ഞാനത് കഴിച്ചിട്ട് കാത്തിരിക്കാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതങ്ങനെ യാതൊന്നുമല്ലായിരുന്നു. ഞാൻ വെറുതെ സങ്കല്പിക്കുക മാത്രമായിരുന്നു. ഒരുപക്ഷെ അതൊരു കാറ്റ് വീശിയതാകാം. കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ആ മരങ്ങൾക്കിടയിലൂടെ തിരിഞ്ഞും മറിഞ്ഞും അടിച്ചിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓർത്തു ശരി, ഞാൻ തിരികെ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് വീണ്ടും കേട്ടു, നീ വരുന്നിടത്തേക്ക് തന്നെ തിരികെ പോകുക. അതങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് നിന്നു. ഞാൻ ഓർത്തു ഒരുപക്ഷെ ഞാൻ എവിടെയായിരുന്നുവോ അവിടേക്ക് തിരികെ മടങ്ങാൻ ഭയപ്പെടുന്നതായിരിക്കാം. കാരണം ഈ കാറ്റ് അതിഭയങ്കരമായിരുന്നു. പലപ്പോഴും സമയങ്ങളിൽ അതായത് ദൈവം നമ്മെ വളരെ അപകടകരവും അതിരുകടന്നതുമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇടയാക്കുന്നു. എപ്രകാരം മോശ ആ വടിയും കൊണ്ട് മിസ്രൈമിനെ പിടിച്ചെടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു. അതുപോലെ നാം കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ദൈവം അസാധ്യമായ കാര്യങ്ങളെ നമ്മോട് ചോദിക്കുന്നു. നോക്കൂ, ആയതിനാൽ ദൈവം അസാധ്യമായ കാര്യങ്ങളെ ചെയ്യുകയും അത് ചെയ്തത് മനുഷ്യനല്ലെന്ന് അവൻ അറിയുന്നതിനിടയാക്കുന്നു. അത് ദൈവമാണ് അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നത്. ഞാൻ വീണ്ടും മലയുടെ മുകളിലേക്ക് തിരികെ കയറിപ്പോയി. അതിഭയങ്കരമായി വീശുന്ന മരങ്ങളെ വളച്ചൊടിക്കുന്ന കാറ്റിൽ കൂടെ എന്റെ വഴിയെ കണ്ടുപിടിച്ചുകൊണ്ടുപോയി. ഞാൻ ഒരിടത്ത് ചെന്നിരുന്ന് എന്റെ തോക്കെടുത്തു. അതിന്റെ കുഴൽ കണ്ണാടി നനയാതിരിക്കാൻ അതിനെ ഇങ്ങനെ മുകളിലേക്കാക്കി വെച്ചു. അത്തരം സമയങ്ങളിൽ കരടി ഓടാറുണ്ട്. അതുകൊണ്ട് ഞാൻ തോക്കിന്റെ കുഴൽ കണ്ണാടി തിരികെ എന്റെ ഉടുപ്പിന്റെ അടിയിൽ അതിപ്രകാരം വെച്ചിട്ട് ഒരു നിമിഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഓർത്തു ഞാനിവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നിഗൂഢമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു. അത് അവന്റെ അത്ഭുതങ്ങൾ നിർവഹിക്കുന്നതാകുന്നു. ജഡത്തിന്റെ ചിന്തയ്ക്ക് അവന്റെ വഴികൾ അത്രയും അഗോചരമാകുന്നു. അവർ ഒരിക്കലും അതിന്റെ ഒരു കാഴ്ച പോലും പിടിക്കുന്നില്ല. അങ്ങനെ ഞാൻ തിരികെ മുകളിലേക്ക് നടന്നു ചെന്നിരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന് ആശ്ചര്യപ്പെട്ടു. ഞാൻ ഓർത്തു ഞാൻ ഈ കുന്നിന്റെ ചുവട്ടിൽ എത്തുമ്പോഴേക്കും ആ കൊടുങ്കാറ്റ് എല്ലായ്പ്പോഴും കൂടുതൽ ഭയാനകരമായി തീരുകയും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ദൂരെയായി മുമ്പിൽ യാതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കിത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഇത് സത്യമാകുന്നു. ഒരു ശബ്ദം എന്നോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ യഹോവയായ ദൈവമാകുന്നു. ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രകൃതി എന്നെ അനുസരിക്കുന്നു. അതിനുശേഷം ഞാൻ അവിടെ തന്നെ അല്പനേരം കൂടി ഇരുന്നിട്ട് എന്റെ തൊപ്പി പെട്ടെന്ന് ഉരിമാറ്റി. ആ ശബ്ദം എവിടെയോ, എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. ഒരേ ഒരു കാര്യം എന്നത് എനിക്കത് കേൾക്കാൻ കഴിയുമായിരുന്നു. അതവിടെയുള്ള ആ വൃക്ഷങ്ങൾക്ക് ചുറ്റുമായി എവിടെയോ ആയിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, സാധാരണയായി ആ വെളിച്ചം നിങ്ങൾ കാണുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതുമാണ്. സാധാരണയായി അതവിടെ ഉണ്ട്. എന്നാൽ ഞാൻ എല്ലായിടത്തും നോക്കിയും എനിക്ക് ആ വെളിച്ചം കാണാൻ കഴിഞ്ഞതുമില്ല. ഞാൻ ചോദിച്ചു, നീ എവിടെയാകുന്നു? ഓ ദൈവമേ, എന്റെ സൃഷ്ടാവേ. ഞാൻ ചുറ്റുമായി നോക്കി, എനിക്ക് അതിനെയും കേൾക്കാൻ കഴിഞ്ഞില്ല. അത് അവന്റെ ശബ്ദമായിരുന്നു. ഞാൻ കുറച്ചു നിമിഷങ്ങളൂടി കാത്തിരുന്നു. അവൻ പറഞ്ഞു, നീ അണ്ണാനുകളോട് കൽപ്പിച്ച് അതിനെ അസ്തിത്വത്തിൽ കൊണ്ടുവരാൻ നിന്നോട് സംസാരിച്ച യഹോവയായ ദൈവം ഞാനാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് എന്നെ സഹായിക്കൂ. ഈ വേദപുസ്തകം എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ കൃതജ്ഞതയുടെ പ്രഭാതത്തിൽ, ഇപ്പോൾ അത് സത്യമല്ലെങ്കിൽ ദൈവം ഈ പ്രസംഗപീഠത്തിൽ വെച്ച് ഇപ്പോൾ തന്നെ എന്നെ ശിക്ഷിക്കട്ടെ. നോക്കൂ, ഇത് സത്യമാകുന്നു. അവൻ ഇപ്പോഴും അത്രയും തന്നെ സൃഷ്ടാവാകുന്നു. അബ്രഹാമിന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ നൽകാൻ കഴിയുന്ന ഒരു ദൈവമാകുന്നു. അവന് നോക്കിക്കൊള്ളാൻ കഴിയും. അവനിപ്പോഴും യഹോവ ഇരയാകുന്നു. യഹോവയ്ക്ക് നോക്കിക്കൊള്ളാൻ കഴിയും. അബ്രഹാമിന് ആ ആട്ടിൻകുട്ടിയെ എവിടെ നിന്ന് ലഭിച്ചു? നോക്കൂ, സാംസ്കാരിക ജീവിതത്തിൽ നിന്നും ഒരു 3 ദിവസത്തെ യാത്ര പർവ്വതത്തിന് മുകളിൽ എത്തുന്നതിനാവശ്യമായിരുന്നു. അവിടെ വെള്ളമോ അല്ലെങ്കിൽ മറ്റ് യാതൊന്നുമോ ഇല്ലായിരുന്നു. അവനൊരാട്ടിൻകുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഒരു ആട്ടുകൊറ്റൻ കാട്ടിൽ പിടിപെട്ട് കിടന്നിരുന്നു. കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടന്നിരുന്നു. അബ്രഹാം ഈ യാഗപീഠമുണ്ടാക്കാനായി അവിടെ എല്ലായിടത്തും പോയി. അവിടെ ചുറ്റുപാടും പോയി കല്ലുകൾ എടുത്തുകൊണ്ടുവന്നിരുന്നു. എന്നാൽ ദൈവം ഇപ്പോഴും യഹോവ ഇരേ തന്നെയായി അവശേഷിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി സ്വയം അത് നോക്കിക്കൊള്ളും. അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം അതവന് നിവൃത്തിയാക്കാൻ കഴിയും. ആ വചനമാണ് മത്തായിൽ അവിടെയുള്ളത്. ഞാൻ വിചാരിക്കുന്നു അത് മാർക്കോസ് 11:22 ആകുന്നു. നിങ്ങൾ ഈ മലയോട് പറഞ്ഞാൽ എനിക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അതുകൊണ്ട് എന്നെ സഹായിക്കൂ, അത് സത്യമാണ്. അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ അണ്ണാനുകളെ നൽകിയത്. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാനത് വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ അതവൻ എന്ത് പറയുമെന്ന് കാണുന്നതിനായിരുന്നു. യാതൊന്നും നിന്നില്ല. കാറ്റ് അതേപോലെ അലറുകയായിരുന്നു. അത് തുടർന്നിരുന്നു. എനിക്ക് എന്നെ തന്നെ കടിച്ചു നോക്കേണ്ടിയിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. യഥാർത്ഥമായ ആത്മീയ മനസ്സുകൾ ഭ്രാന്തിൽ നിന്ന് ഒരു ചുവട് പിന്നിലാകുന്നു. നിങ്ങൾക്കതറിയാമോ? ഒരു ശാസ്ത്ര ഗവേഷണം അതിനെക്കുറിച്ച് നിങ്ങളോട് പറയും. ഇവിടെ നിങ്ങൾ താഴെ, ഇവിടെ മെല്ലയും മന്ദഗതിയിലുമാകുന്നു. അതിനുശേഷം നിങ്ങൾ കുറച്ചുകൂടി ആത്മീയമായി വരുന്നു. അതിനുശേഷം ഏകദേശം ഇതുപോലെയാകുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു മങ്ങിയ കോടാലി പോലെയാകുന്നു. അത് കഴിഞ്ഞ് ഒരു മൂർച്ചയേറിയ കത്തിയായി മാറുന്നു. ഇപ്പോൾ ഏതു വശത്താണ് നിങ്ങൾ അവിടെ വീഴാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഒരു മനുഷ്യൻ അവിടെ സ്വയം ഉയർത്താൻ ശ്രമിച്ചാൽ അയാൾ തെറ്റായ ഭാഗത്തേക്ക് പോകുമെന്നുള്ളത് അവൻ ഉറപ്പാണ്. ദൈവം അവനെ ഉയർത്തുന്നുവെങ്കിൽ അവൻ ശരാശരി മനുഷ്യനേക്കാൾ വളരെ ഉയരത്തിലാണ്. അവിടെയാണ് ദർശനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും പൊട്ടിത്തുറക്കപ്പെടുന്നത്. ദൈവരാജ്യം അവിടെയാകുന്നു. കവികളെയും പ്രവാചകന്മാരെയും അങ്ങനെയുള്ളവരെല്ലാം നാഡീരോഗം ബാധിച്ചവരായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയാകുന്നു. യേശുവിനെ സ്വയം ഒരു ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ഭൂതമുണ്ട്. ഭ്രാന്തൻ എന്ന് വെച്ചാൽ കിറുക്കൻ എന്നർത്ഥമാകുന്നു. കാലഘട്ടങ്ങളിൽ കൂടിയുള്ള എല്ലാ കവികളെയും പ്രവാചകന്മാരെയും നോക്കൂ. അതേപോലെ അവരെ എല്ലാം കണക്കാക്കപ്പെട്ടിരുന്നു. അത് അങ്ങേയറ്റത്തെ ശ്രമമാണ്. ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം അവിടേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾ പോയി കഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി മഹത്വത്തിൽ നിന്നും ഒരു കൈ താഴേക്കെത്തേണ്ടത് ആവശ്യമാകുന്നു. അത് നിങ്ങളെ ആ മുനയിൽ പിടിച്ചു നിർത്തുന്നതിനാകുന്നു. അത് ശരിയായതും തെറ്റായതുമായ കാര്യങ്ങൾക്കിടയിലാകുന്നു. അങ്ങനെ ആ മുനകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ബെയൂല വിവാഹസ്ഥ ദേശത്തേക്ക് നോക്കുന്നത്. അതിനുശേഷം ശരിക്കും ആ നാഴികയിൽ തന്നെ അത് വീണ്ടും സംസാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും അതേ സമയത്ത് തന്നെയായിരുന്നു. അവൻ പറഞ്ഞു, ഞാനാകുന്നു അന്ന് രാത്രിയിൽ പടകിൽ നിന്നുകൊണ്ട് കാറ്റിനെയും തിരമാലകളെയും നിർത്തലാക്കിയത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കാറിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കൊടുങ്കാറ്റിനെ ശാസിക്കുക. അത് നീ എന്താണോ പറയുന്നത് കൃത്യമായി അനുസരിക്കും. അതായിരുന്നു ശുശ്രൂഷയുടെ ആ 3-ാം ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അത് വർഷങ്ങളായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്തോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് പോലെ അത് കാണപ്പെട്ടിരുന്നു. ഞാൻ ഓർത്തു, ഓ ചെയ്യരുത്. എന്നാൽ അതായിരുന്നു കൃത്യമായും എന്താണോ അവൻ ചെയ്തത്. അങ്ങനെ ഇത് വീണ്ടും അവനാകുന്നു. അത് കൃത്യമായും വീണ്ടും അവന്റെ തന്നെ ആത്മാവാകുന്നു, കൃത്യമായും ആകുന്നു. എന്നാൽ എനിക്ക് മറുവശത്ത് വളരെയധികം ശാരീരികമായ അനുകരണങ്ങൾ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്നെ ഭയപ്പെടുത്തുന്നു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അതുണ്ടാകും. അത് ഈ ലോകത്തിലുള്ളതുപോലെ തന്നെ ഉറപ്പായ കാര്യമാണ്. അവിടെ എല്ലായ്പ്പോഴും ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആ ശാരീരികമായ അനുകരണങ്ങൾ അതിനെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. അത് അവൻ യോശുവന്റെ നാളുകളിൽ ചെയ്തു, അത് മോശയുടെ കാലത്തും സംഭവിച്ചു, അത് എല്ലാ കാലങ്ങളിലും അത് ചെയ്യും. പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ദിവസത്തിലും അത് ചെയ്യും. എന്നാൽ അപ്പോഴും ഒരു വ്യക്തി ആത്മീയനാണെങ്കിൽ ശാരീരിക അനുകരണങ്ങൾ യഥാർത്ഥമായതിനെ വലുതാക്കി കാണിക്കുക മാത്രം ചെയ്യുന്നു. അതായത് അതാണ് ദൈവത്തിന്റെ യഥാർത്ഥ ലേഖനം. അങ്ങനെ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, പ്രകൃതിയുടെ മഹാനായ സൃഷ്ടാവേ, അത് നീയാണ് അത് സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വട്ടം പോലും എപ്പോഴെങ്കിലും നീ എന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളത് കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു വട്ടം പോലും സംഭവിക്കാനിരിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയാൻ നീ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ആ കാരണത്താൽ ഈ പ്രകോപിതമായിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോകുക, തിരികെ പോകൂ, ഇതിനെ ഒറ്റയ്ക്ക് വിട്ടുകളയുക. കൂടാതെ ഞാൻ കൽപ്പിക്കുന്നു, അതായത് അടുത്ത 4 ദിവസത്തേക്ക് സൂര്യൻ പ്രകാശിക്കട്ടെ, അത് ഈ മനുഷ്യർക്ക് അവരുടെ സമ്മാനങ്ങൾ ലഭിക്കുന്നതുവരെയും അതോടൊപ്പം ഈ മലമുകളിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്കവരെ സഹായിക്കാൻ കഴിയുന്നതുവരെയും ആയിരിക്കട്ടെ. ദൈവമായ കർത്താവെ, അവിടെ നിന്ന് രാവിലെ എന്റെ ഏക ന്യായാധിപനാകുന്നു. ആ മഴയും കാര്യങ്ങളും വളച്ചൊടിയുന്ന മരങ്ങളും ഒരു നിമിഷ നേരത്തിനുള്ളിൽ അതിന്റെ ഒരംശം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കാറ്റ് മറ്റേ ദിശയിൽ നിന്ന് അവിടേക്ക് വന്നു. ആ പർവ്വതത്തിന് മുകളിലൂടെ ആ മേഘങ്ങളെ അത് ഇതുപോലെ മുകളിലേക്ക് ഉയർത്തി മാറ്റി. ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കകം സൂര്യൻ ഉദിച്ചു വരികയായിരുന്നു. നേരെ മുകളിൽ കൂടി താഴേക്ക് പ്രകാശിച്ചുകൊണ്ട് അതിന് കഴിയാവുന്നത്ര മനോഹരമായി കടന്നു വന്നു. അത് ശരിക്കും ജർമ്മനിയിൽ വെച്ച് ചെയ്ത അതേ രീതിയിലായിരുന്നു. ജർമ്മനിയിലെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ആ മന്ത്രവാദികൾ ഒരു വശത്ത് 15 പേർ ഒരു കത്രികയെടുത്ത് ഒരു തൂവൽ മുറിച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് അത് തിരികെ ചൂണ്ടിക്കാണിക്കുകയും അവിടെ നിന്നുകൊണ്ട് അവരുടെ ക്ഷുദ്രവിദ്യകൾ നടത്തിക്കൊണ്ട് 30,000 ജനങ്ങൾ കൂടിയിരുന്ന ആ കൂടാരം തകർത്ത് കളയുമെന്ന് അവർ പറഞ്ഞു. സഹോദരൻ ആർഗൻ ബ്രൈറ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഇതാ ആ കൊടുങ്കാറ്റ് കടന്നു വരികയും ഒരു മേഘം നേരെ മുകളിലേക്ക് കടന്നു വന്നു. ഞാൻ സഹോദരൻ ജോസഫിനോടൊപ്പം അവിടെ നിന്നിരുന്നു. നിങ്ങളിൽ പലരും അദ്ദേഹത്തെ അറിയും. ഇവിടെ അമേരിക്കൻ വംശജനായ ആ ജർമ്മനിക്കാരൻ അവിടെ എന്റെ വ്യാഖ്യാതാവായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് വ്യാഖ്യാനിക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, നീ എനിക്കൊരു ഒരു ദർശനം നൽകുകയും എന്നെ ജർമ്മനിയിലേക്ക് അയക്കുകയും ചെയ്തു. ഈ മന്ത്രവാദികൾ ഈ കൊടുങ്കാറ്റിനെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. നീ സൃഷ്ടിയുടെ ദൈവമാകുന്നു, നീ തന്നെ ദൈവമെന്ന് അറിയാൻ ഇടയാകട്ടെ. ആരും തന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയുന്നവരില്ലായിരുന്നു. അത് തന്നെയും ഒരു ഡസനോളം പോലും ആളുകൾ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നവരായി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഉടനെ ആ കൂടാരം ഇതുപോലെ ഉയരാൻ തുടങ്ങിയിരുന്നു. 30,000 ജനങ്ങൾ അതിന് കീഴിലായിരിക്കുകയും അത് മേലോട്ടും താഴോട്ടും ഇതുപോലെ ഉയരുകയും താഴുകയും ചെയ്തിട്ട് സ്ഥിരമായി നിൽക്കുകയും മേഘങ്ങളും ഇടിമുഴക്കവും മാറിപ്പോകുകയും ചെയ്തു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ സൂര്യൻ അവിടേക്ക് പ്രകാശിച്ചുകൊണ്ട് കടന്നു വന്നു. അപ്പോൾ ഏകദേശം 15,000 ജർമ്മൻകാർ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. അവനിപ്പോഴും ദൈവമാകുന്നു. അവൻ എപ്പോഴും ദൈവമായിരുന്നതുപോലെ അത്രയും തന്നെ ദൈവമാകുന്നു. ശരി, ഞാൻ ആ കുന്നിൻ മുകളിൽ നിൽക്കുമ്പോൾ ഏകദേശം 4 ദിവസത്തിന് ശേഷം അവിടെ നിന്നും കടന്നു വരികയും അവിടെ ഇരിക്കുന്ന ആർക്കും അത് സത്യമാണെന്നറിയാം. ആ നാഴിക മുതൽ അടുത്ത 4 ദിവസം വരെ ഒറ്റയൊരു മേഘം പോലും ആകാശത്തുണ്ടായിരുന്നില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ഞങ്ങൾ മലകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇന്ധനം വാങ്ങുന്നതിനായി പോയിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടത്ര വരൾച്ചയായിരിക്കുന്നു. പറഞ്ഞു, അതെ, ഇത് വരൾച്ചയായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കൊടുങ്കാറ്റിനെ പ്രതീക്ഷിച്ചിരുന്നു, വരുമെന്ന് കരുതി. എന്നാൽ ഞങ്ങൾക്കറിയില്ല, ആ സംഗതി നിന്നുപോയി. നോക്കൂ, ഞാൻ കൊളറാഡോയുടെ മറുഭാഗത്തേക്ക് ഓടിച്ചുപോയി കുറച്ച് ഇന്ധനം എടുക്കുന്നതിനായി നിർത്തി. ബില്ലിപ്പോൾ എന്റെ മകൻ അവിടെ പിന്നിലായിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതിവിടെയും നിന്നിരുന്നോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ അകത്തേക്ക് ഓടിച്ചു കയറി. ഞാൻ പറഞ്ഞു, സുപ്രഭാതം. എന്നിട്ട് ഞങ്ങൾ ആ മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, സുപ്രഭാതം. അദ്ദേഹം, ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു മനോഹരമായ ദിവസം തന്നെ. അദ്ദേഹം പറഞ്ഞു, അതെ, ആ പഴയ സൂര്യൻ പുറത്തു വരുന്നു, വീണ്ടും ചൂടാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ വേനൽക്കാലത്ത് അവൾ ഞങ്ങളെ ചുട്ടുകളയുമെന്ന് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, ശരി, അത് രാജ്യമൊട്ടുക്കാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുങ്കാറ്റിനുള്ള സമയം ഏകദേശമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു, എല്ലാ പത്രങ്ങളിലും റേഡിയോയിലും മറ്റെല്ലാ കാര്യങ്ങളിലും കൂടി കഴിഞ്ഞ ദിവസം വരുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ മേഘങ്ങൾ വരികയും കൊടുങ്കാറ്റ് തുടങ്ങുകയും ചെയ്തു. ഒറ്റയടിക്ക് അതിനെന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അതെല്ലാം കൂടെ തിരികെ പോയി. അവനിപ്പോഴും ദൈവമാകുന്നു. അവൻ എപ്പോഴും ദൈവമായിരുന്നതുപോലെ അത്രയും തന്നെ ദൈവമാകുന്നു. എന്നാൽ ദൈവം ഒരു മനുഷ്യനോട് അത് പറയുന്നതിന് വേണ്ടി മുൻകൂട്ടി പറയാതെ ഒരു മനുഷ്യൻ ആ കാര്യങ്ങളെ എങ്ങനെ പറയാൻ കഴിയും? നോക്കൂ, ഒരു മതിപ്പിനടിയിലായിട്ടല്ല, എന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ പിന്നെ അത് ചെയ്യുക. എന്നാൽ കാത്തിരിക്കുക, അത് പറയാൻ വേണ്ടി ശ്രമിക്കരുത്. ഓ, അതാണ് വഴി. ധാരാളം ജനങ്ങൾ ഞാൻ കരുതുന്നു അത് ദൈവത്തിന്റെ കൃപാവരങ്ങളാകുന്നു. അതറിയാൻ കാത്തിരിക്കുക. ഇത് ദൈവമാണെന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, ആ ശബ്ദം വരുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളത് കേൾക്കുകയും അതറിയുകയും അത് കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് കർത്താവ് അരുളി ചെയ്തതാകുന്നു. ഇത് കർത്താവ് അരുളി ചെയ്തതല്ലെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ തോന്നലാണ്, അതെന്തെങ്കിലും മറ്റാരെങ്കിലും ചിന്തിക്കുന്നതാകുന്നു. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, എനിക്കായി ഇത് പറയുക, എനിക്കായി ഇത് ചെയ്യുക. നിങ്ങൾ ദൈവത്തോട് സത്യസന്ധനാണെങ്കിൽ ദൈവം അതാദ്യം നിങ്ങളോട് പറയുന്നതുവരെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയാൻ കഴിയും? ജാക്ക് മോർ ഇപ്രകാരം പറയുന്നു, എന്നാൽ ജാക്ക് മോർ എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാതിരിക്കെ ഞാൻ എങ്ങനെ പറയും? നോക്കൂ, ഇതാദ്യം ദൈവത്തിൽ നിന്ന് വരേണ്ടതാകുന്നു. ഒരു തോന്നലല്ല, അത് ദൈവമായിരിക്കണം. അപ്പോൾ പിന്നെ അത് സംഭവിക്കും, കാരണം അത് പിന്നെ കർത്താവ് അരുളി ചെയ്തതാകുന്നു. ഇപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടായിരിക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, അത് ആ രീതിയിലാവുകയില്ല. അതൊരിക്കലും ആ രീതിയിലായിരുന്നില്ല. അതൊരിക്കലും ആ രീതിയിലായിരിക്കില്ല. ദൈവം ഒരു വ്യക്തിയുമായി ഇടപെടുന്നു. അവൻ നോഹയുടെ കാലത്ത് അത് ചെയ്തു, അവൻ യോശുവയുടെ കാലത്ത് അത് ചെയ്തു, അവൻ മോശയുടെ കാലത്ത് അത് ചെയ്തു. അവൻ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവൻ ഒരിക്കലും ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അതൊരു വ്യക്തിയാകുന്നു, കാരണം രണ്ട് പുരുഷന്മാർ ഒരു സമയത്തും ഒരുപോലെ ആകുന്നില്ല. നോക്കൂ, അവൻ ഒരിക്കലും അതിനെയും ചെയ്തില്ല. എന്നാൽ എല്ലാവർക്കും മോശയാകേണ്ടതിന്റെ ആവശ്യമില്ല. അവർക്കത് മനസ്സിലായില്ല. അവർ പിന്തുടരുക മാത്രം ചെയ്തു. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ അവനെ പരിശുദ്ധാത്മാവിനെയും വേദപുസ്തകത്തെയും പിന്തുടരാൻ വഴികാട്ടും. എന്തുകൊണ്ടാണെന്നാൽ അവൻ ഒരുവനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ജനങ്ങളിൽ പ്രവർത്തിക്കുന്നതാകുന്നു. അവിടെ നിന്നും ഞാൻ താഴേക്ക് നടന്നിറങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ കരഞ്ഞു. ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ മുകളിലുണ്ടായിരുന്ന സഹോദരന്മാർ, ഇപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? അവരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഫ്രെഡ് സോത്മാനും മറ്റുള്ളവരും ഇവിടെ സന്നിഹിതരാണെന്ന് ഞാൻ അറിയുന്നു. അവർ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഫ്രെഡ് മറ്റൊരു സ്ഥലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മുകളിലായി ഉണ്ടായിരുന്ന ആരെങ്കിലും ഇപ്പോൾ ഇവിടെ സന്നിഹിതരാണോ? സഹോദരൻ ബാങ്ക്സ്വുഡും മറ്റുള്ളവരും ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ടോ? ബില്ലി പോൾ അല്ലാതെ അവിടെ മുകളിലായി ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ ആളുകൾ ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അതെ, കൂടാതെ സഹോദരൻ വുഡ്, സഹോദരൻ ടെയ്ലർ, അല്ലെങ്കിൽ മറ്റേ സഹോദരന്റെ പേര് ഞാൻ മറന്നുപോയിരിക്കുന്നു. അവരിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ പേർ അവിടെ നിന്നിരുന്നു. ഇവിടെയുള്ള ഈ സഹോദരന്മാരായ സഹോദരൻ മാർട്ടിൻ ഇപ്പോൾ പോയിരിക്കുന്നു. ഈ കൊടുങ്കാറ്റ് വരുന്നതിന്റെ കാരണത്താൽ തലേദിവസം തന്നെ പോയിരുന്നു. നിങ്ങളെല്ലാവരും ആ കൊടുങ്കാറ്റിനെ കുറിച്ച് ഓർക്കുന്നുണ്ടാകുമല്ലോ. അതോടൊപ്പം പ്രക്ഷേപണവും അത് വരുന്നുവെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളത് കണ്ടുമുട്ടിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു, ശരി, ഞാൻ മലയുടെ അടിയിലേക്ക് പോകും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ ഒരു പ്രതിജ്ഞ ദൈവത്തോട് എടുത്തിരുന്നു. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത്. പൂർണ്ണ സുവിശേഷ വ്യവസായക്കാരായ മനുഷ്യരുടെ കൂടെ പുറത്തു പോകുമ്പോൾ ചെയ്തതായിരുന്നു. അതായത്, ഞാൻ മറ്റാർക്കെങ്കിലും വേണ്ടി ഒരു അടിയന്തരമായ ആവശ്യമില്ലാതെ വിനോദത്തിനായി വെടിവെക്കുകയില്ല, ഞാനത് ചെയ്യുകയില്ല. അങ്ങനെ, അതെ, ഇത് സഹോദരൻ ജാക്ക് പാൽമർ ആകുന്നു. അദ്ദേഹം ഇവിടെയുണ്ടോ? സഹോദരൻ ജാക്ക്, അദ്ദേഹം ജോർജിയയിൽ നിന്ന് വന്നിരിക്കുന്നു. അദ്ദേഹം സാധാരണയായി ഇവിടെ വരാറുണ്ട്. അദ്ദേഹം അവിടെ നിൽപ്പുണ്ടായിരുന്നു. തലേദിവസം രാത്രി അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, എനിക്കൊരു മാനിനെ കൊണ്ടുതരിക. അത് എന്റെ ഞാൻ കുലുങ്ങിപ്പോയി. കാരണം എനിക്കറിയാം, നാലോ അല്ലെങ്കിൽ അഞ്ചോ വർഷം മുമ്പ് ഞാനത് ചെയ്യില്ലെന്ന് ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ വർഷം ഞാൻ 19 കടമാനുകളുടെ തലകളെ മാത്രം കൊന്നിരുന്നു ഒറ്റയ്ക്ക്. അത് വെറുതെ ചുറ്റും ഇരുന്നുകൊണ്ട് അവരുടെ വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കുന്ന വ്യവസായക്കാരായ മനുഷ്യർക്ക് വേണ്ടി മാത്രമായിരുന്നു എനിക്ക് പുറത്തുപോയി അവരുടെ വിനോദത്തിനായി കൊല്ലേണ്ടി വന്നിരുന്നു. അതൊരു ശരിയായ കാര്യമായി എനിക്കൊട്ടും കാണപ്പെട്ടിരുന്നില്ല. അതിപ്രകാരം എന്നെ ഒരു കൊലപാതകക്കാരുടെ വിഭാഗത്തിലേക്ക് ചേർത്തതുപോലെ തോന്നിയിരുന്നു. എന്നാൽ ഞാനത് ചെയ്യുകയില്ല. ഞാനവരെ അതുള്ളിടത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഞാനവരെ വെടിവെക്കുകയില്ല. അതിനാൽ ഞാൻ അത് ചെയ്യുകയില്ലെന്ന് ഞാൻ ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ എഴുന്നേറ്റിട്ട് ആ സ്ഥലം വിട്ടു പോകുകയും തിരികെ പോയി കുന്നിറങ്ങി താഴേക്ക് വരാൻ തുടങ്ങിയും. അപ്പോൾ ഒരു ശബ്ദം എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോടൊപ്പം എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ പറഞ്ഞു, ദൈവമായി കർത്താവേ, അത് നീയാണെങ്കിൽ ദൈവത്തിന്റെ കൈകൾക്ക് മാത്രമേ ആ മേഘങ്ങൾ വിഭജിക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. നീ എന്താണോ ചെയ്തത് അതിവിടെ ചെയ്തിരിക്കുന്നു. ഊഷ്മളമായ സൂര്യൻ പ്രകാശിക്കുകയും എന്റെ ഉടുപ്പിനെ ഉണക്കുകയും അതിൽ നിന്ന് നീരാവി ഉയർന്നു വരികയും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു വലിയ ഭദ്രാസന പള്ളി ഈ കന്യാവനം അതാകുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവേ, അതുകൊണ്ട് ഞാൻ ഈ വഴിയിൽ കൂടെ നടക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ ഒരു ദിശയില്ലെങ്കിലാകുന്നു. ഞാൻ അവിടെ പോയി എന്റെ ഭാര്യയുടെ ഒരു ചെറിയ ഓർമ്മയ്ക്കായി കുറച്ചുനേരം അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ആദ്യത്തേതും ഏകമാത്രവുമായ മധുവിധുവിന്റെ ആകുന്നു. നിങ്ങൾക്കറിയാമോ, അത് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമായി പോകാൻ കിട്ടിയ ഏക അവസരമായിരുന്നു. ഞാൻ അവളെ ഒരു വേട്ടയാത്രയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവിടെ ഞാൻ ഇവിടെ ഈ വർഷം വീണ്ടും ഇവിടെ ഈ സഹോദരന്മാരോടൊപ്പം വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ അവിടെ ട്യൂസോണിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ അവിടെ വഴിയിൽ കൂടി താഴേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് കേൾവിക്ക് വളരെ തമാശയായി തോന്നുവാൻ പോവുകയാണ്. ഞാൻ എളുപ്പത്തിലാക്കാം, കാരണം നിങ്ങളുടെ ശുശ്രൂഷ ഏകദേശം 10 മിനിറ്റിനുള്ളിൽ ആരംഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ അവിടെ കൂടെ നടക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഓ, എന്തുകൊണ്ടാണ് അവൾ എവിടെയെങ്കിലും പോകുന്നതിനെക്കുറിച്ച് എന്നോട് ഒരിക്കലും ഒരു വാക്കുപോലും പറയാതിരുന്നതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോകുന്നു. ഇന്ന് രാവിലെ സമയം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓരോ വ്യക്തിയും ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ഭാര്യയെപ്പോലെ മറ്റൊരു സ്ത്രീ ഈ ലോകത്തിൽ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. അവൾ ഒരു അത്ഭുത വ്യക്തിയാകുന്നു, അല്പം ദൈവഭക്തിയാണ്, വീട്ടിൽ തന്നെ നിൽക്കുന്നു. അവൾ എല്ലായ്പ്പോഴും എന്റെ വസ്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കും. ഞാൻ പുറത്തായിരിക്കും, യാത്രകളിൽ പോയിരിക്കും, അങ്ങനെ എല്ലാമാകുന്നു. തിരികെ വരും, പറയും, അവളെ അല്പം ചെറുതായിട്ടൊന്ന് കളിയാക്കിക്കൊണ്ട് പറയും, ഞാൻ നിന്റെ ഭർത്താവാകുന്നു, നീ എന്റെ ഭാര്യയാണോ. ഇപ്രകാരമായിട്ട് കുഞ്ഞുങ്ങളെ ഉമ്മവയ്ക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യും. എന്നിട്ട് എന്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എന്റെ മനസ്സ് നഷ്ടപ്പെടാതിരിക്കാൻ ഏതാണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മീൻ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ വേട്ടയ്ക്കോ അവളിൽ നിന്നും ദൂരത്തായി പുറപ്പെട്ടു പോകും. അതെല്ലാം അവൾക്ക് ഒറ്റയ്ക്ക് സ്വയം സഹിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിക്കാറുണ്ട്, ശരി, ഒരുപക്ഷെ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഒരേ ഒരു കാര്യം ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത്, ഒരേ ഒരു കാര്യം എനിക്കറിയാവുന്നത് ദൈവത്തെയും അവന്റെ വചനത്തെയുമാണ്. ഞാൻ നിരന്തരം ആ കാര്യത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു വിചാരം എന്റെ മുമ്പിൽ അവതരിക്കപ്പെട്ടു. പറഞ്ഞു, ശരി, ഒരുപക്ഷെ അവൾ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നതിന്റെ കാരണം അത് ഈ ജനങ്ങളെ അകറ്റി നിർത്താൻ ഇടയാക്കുകയും അതുപോലെയുള്ള ഇത്യാദി കാരണങ്ങളാലായിരിക്കാം. കൂടാതെ നിങ്ങൾ ഇതുപോലെ അകലെയായിരിക്കുമ്പോൾ അവൾക്ക് കുറച്ചുകൂടി സമാധാനപരമായിരിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ആ വിചാരത്തെ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോകുകയും ഇങ്ങനെയാണ്, അതെ, അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എന്റെ മുഖത്ത് ഏകദേശം ഒരാഴ്ചയോളം വളർന്ന താടി രോമങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. അത് പകുതിയിലും കൂടുതൽ നരച്ചതായിരുന്നു. ഞാൻ ഓർത്തു, ബിൽ, നീ വെറുതെ, നീ എവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാം. നീ ഇപ്പോൾ തന്നെ പുറത്തായിരിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിനക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നീ ഇതിനോടകം ആ 50 പരിധി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്റെ വഴിയിൽ തോക്ക് എന്റെ തോളിൽ തൂക്കിയിട്ടും കൊണ്ട് ഇപ്രകാരം നടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് എന്തോ സംഭവിച്ചു. അത് കാണപ്പെട്ടത് എല്ലാ തത്വത്തിലും ഞാൻ വീണ്ടും ഒരു ബാലനായതുപോലെ കാണപ്പെട്ടു. എന്താണ് മാനസികമായി സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. ഞാൻ മുൻപോട്ട് നോക്കി, അവളുടെ മുമ്പിലായി ഞാനും, അവിടെ എന്റെ മുമ്പിലായി അവളും നിന്നിരുന്നു. അത് ഞാൻ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോഴായിരുന്ന അതേ രീതിയിൽ തന്നെ അവൾ അവിടെ നിന്നിരുന്നു. ഞാൻ എന്റെ തോക്ക് നിലത്ത് വെച്ചു. ഞാൻ എന്റെ കണ്ണുകൾ തിരുമി നോക്കി. ഞാൻ അവളെ നോക്കിയും അപ്പോൾ അവളുടെ കൈകൾ ഇതുപോലെ നീട്ടി എന്നെ നോക്കി. ഞാൻ എന്റെ തല കുനിച്ചു, കാരണം ഞാൻ അവിടെ മുകളിലേക്ക് ഞങ്ങളുടെ ഒരു ചെറിയ വിവാഹ വാർഷിക സ്മരണയ്ക്കായി പോവുകയായിരുന്നു. ആ വൃക്ഷങ്ങളുടെ അരികിൽ നിൽക്കുകയും അവിടെ ഒരു കൂട്ടം ചെറിയ മരങ്ങൾ ആ വിഷപ്പാമ്പുകളുടെ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾ അടിയറുണ്ടാക്കിൽ കയറുമ്പോൾ വടക്കൻ കാടുകളിൽ അവിടെ മുകളിൽ ഉണ്ടായിരുന്നതുപോലെയായിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും അവിടെ മുകളിൽ പോകുമായിരുന്നു. ഞാൻ അവിടെ മുകളിൽ ആയിരിക്കുമ്പോഴെല്ലാം എല്ലാ ഒക്ടോബർ മാസം 23 അവിടെ പോകുമായിരുന്നു. അങ്ങനെയാതാ അവളവിടെ നിന്നിരുന്നു. ഞാൻ എന്റെ തോക്ക് താഴെ വെച്ചിട്ട് അവിടെ നോക്കി. എന്നിട്ട് ഒരു നിമിഷം ഞാൻ നിർത്തിയിട്ട് ഞാൻ എന്റെ തല കുനിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി, അവളപ്പോഴും അവളുടെ കൈകൾ നീട്ടി അവിടെ തന്നെ നിന്നിരുന്നു. ഞാൻ ഓർത്തു, എനിക്ക് തീർച്ചയായും എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വീണ്ടും നോക്കി. ഞാൻ ഓർത്തു, ഇതെന്തുകൊണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ഇതാ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ എന്റെ കൈകളിലേക്ക് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവെ, ഈ ലോകത്തിലെ എന്റെ ഉത്തരവാദിത്വം നിന്റെ സന്ദേശത്തെ എത്തിക്കുക എന്നതാകുന്നു. തീർച്ചയായും ഇതെനിക്കെന്തോ സംഭവിച്ച കാര്യമാകുന്നു. ഞാൻ വീണ്ടും നോക്കി, അപ്പോൾ അത് ഉടനെ തന്നെ മാഞ്ഞുപോയി. ഞാൻ എന്റെ തോക്കെടുത്ത് എന്റെ തോളിലിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ അത് സംഭവിച്ചത് നീ എന്നെ അതിന്റെ കാരണം അറിയിക്കാൻ ഇടയാക്കുന്നതിനാകാം. ഞാൻ പോകുമ്പോഴൊക്കെ അത് അവളുടെ ഹൃദയത്തെ തകർത്തിട്ടുണ്ടാകും. അത് ഞാൻ വരുമ്പോഴെല്ലാം വേട്ടയാടലിനും അതുപോലുള്ള കാര്യങ്ങൾക്കും പുറപ്പെട്ടു പോകുമ്പോഴാകുന്നു. എന്നാൽ ഞാൻ ഇപ്രകാരം മുമ്പോട്ട് നടക്കാൻ തുടങ്ങിയും ഞാൻ വീണ്ടും എന്റെ തൊപ്പി എടുത്തു മാറ്റി. ഞാൻ പറഞ്ഞു, ദൈവമേ, നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. എന്നാൽ നീ ഇവിടെ തന്നെ ഉണ്ടാകുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിന്റെ എല്ലാ വചനവും. നീ തന്നെ ആ സൂര്യനെ എന്റെ പിന്നിലായി പ്രകാശിപ്പിച്ചിരിക്കുന്നു. നീ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. നീ സൃഷ്ടാവാകുന്നു. ഞാൻ അത്രമാത്രം ആലസ്യമുള്ളവനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ഭയപ്പെടുന്നത് പോലെ കാണപ്പെടുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിന്നോട് ചെയ്യാനായി ആവശ്യപ്പെടുന്നതുണ്ട്. എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഭാരം എടുത്തു മാറ്റുക. എനിക്കിനിയും ഏറ്റുപറയാൻ ശ്രമിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം കഴിഞ്ഞ 5 ഞാൻ നിന്നോട് നിരന്തരമായി നിലവിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, അതെന്താണെന്ന് എന്നോട് പറയുക. ഞാനപ്പോൾ ആ ചെറിയ കുന്നിന്റെ മുകളിലേക്ക് നടക്കുകയായിരുന്നു. അത് ഞാൻ കുറച്ചു നേരം നിൽക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ടടുത്തായിരുന്നു. അതെന്റെ ഭാര്യയ്ക്കും കൂടാതെ ദൈവം ഞങ്ങൾക്ക് നൽകിയ വിജയകരമായ വിവാഹ ജീവിതത്തിനു വേണ്ടി കർത്താവിനോട് നന്ദി പറയാൻ മാത്രമായിരുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിനും ഈ കാലങ്ങളെല്ലാം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു. ഞാനിത് എല്ലാ ഒക്ടോബർ മാസവും 23-ാം തീയതി ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ വിഷപ്പാമ്പ് പോലെ ഉണ്ടായിരുന്നു, ഏകദേശം 10 ഇഞ്ച് കനം. അത് ഇതുപോലെയായി മേലോട്ട് വന്നിരുന്നു. ഞാൻ അതുവഴി കടന്ന് അതൊരു തരം എൽ പോലെയായിട്ട് മേലേക്ക് പോയിരുന്നു. അങ്ങനെ ഞാൻ ആ കുന്നിന്റെ മുകളിലേക്ക് നടക്കുമ്പോൾ ഞാൻ ശരിക്കും ക്ഷീണിതനാകുകയും ഞാൻ ആ മരത്തിലേക്ക് ഇതുപോലെ ചാരുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇലകളിൽ എന്തോ തട്ടുന്നത് കേൾക്കാൻ കഴിയുമായിരുന്നു. ഒരു നിമിഷം, ഇപ്പോൾ ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ അവിടെ നടന്നെത്തുമ്പോഴേക്കും അത് ഏകദേശം 300 അല്ലെങ്കിൽ 400 അടി ദൂരമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്റെ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയായിരുന്നു. എന്റെ നരച്ച താടിയിലൂടെ തുള്ളിത്തുള്ളിയായി താഴെ നിലത്ത് വീഴുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, ഞാൻ എന്തൊരു പരാജയമാകുന്നു. ആ അവസ്ഥയിൽ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു, നീ അവളോട് കരുണ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് കരുണ അപേക്ഷിക്കാൻ യോഗ്യനല്ല. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം എനിക്കറിയാം ഞാൻ നരച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ കർത്താവേ, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ഭ്രാന്താണെന്ന് ജനങ്ങൾ കരുതുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നു. അവിടെയാണ് എനിക്കിത് യാഥാർത്ഥ്യമാകുന്നത്. ഞാനിത് നേരെ ഇവിടെ ആയിരിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ യാഥാർത്ഥ്യമാകുന്നു. കൂടാതെ തുറന്നു പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായി ആകുന്നു. കാരണം നോക്കൂ, നിങ്ങളെല്ലാവരും അതിന്റെ ഒരു ഭാഗമാകുന്നു. അവിടെ ഞാൻ അവനോടൊപ്പം തനിച്ചായി നിൽക്കുന്നതുപോലെ കാണപ്പെടുകയും അവനോടല്ലാതെ മറ്റാരുമായും സംസാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കാട് ഇളകുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്റെ തല ഒരു രീതിയിൽ ഉയർത്തി നോക്കി. ഇപ്പോൾ ചുവന്ന ഉടുപ്പും ഇട്ടുകൊണ്ട് എന്റെ തൊപ്പിക്ക് ചുറ്റുമായി ഒരു ചുവന്ന ബാൻഡും കിട്ടിയിരുന്നു. ആ പടിഞ്ഞാറൻ തൊപ്പികളിൽ ഒന്നിന് ചുറ്റുമായി ഒരു ചുവന്ന തുവാലയും ചുറ്റിയിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ അതാ 2-3 മാനുകൾ നേരെ എന്റെ അരികിലായി നിൽക്കുന്നു. അവിടേക്കത് നടന്നു വന്നിരുന്നു. ഞാൻ ആ ചുവന്ന ഉടുപ്പിലായിരുന്നു. അവിടെ വെച്ച് വെടിവെച്ചതെല്ലാം ഒരു 100 മനുഷ്യർ അവയെ 40 തവണയെങ്കിലും വെടിവെച്ച് കാണും എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്തുകൊണ്ട്? തീർച്ചയായും അവയിപ്പോൾ ചിതറി കഴിഞ്ഞിരിക്കണം. എന്നാൽ അവ ചിതറിപ്പോയില്ല. അവ അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. വളർന്നുള്ള മാംസവും പൂർണ്ണമായി വളർന്ന 2 ഇടമാനുകളും ഒരു വലിയ പെൺമാനുമായിരുന്നു. എന്തോ എന്നോട് പറഞ്ഞു, അവയിൽ ഒരു മാൻ സഹോദരൻ ഇവാൻസിനും ഒരു മാൻ സഹോദരൻ വെൽഷിനും മറ്റൊന്ന് മെഥഡിസ്റ്റ് പ്രാസംഗികനുമാകുന്നു. അതുതന്നെയാണ് കൃത്യമായും ദൈവമായ കർത്താവ് ഇപ്പോൾ നിനക്ക് തന്നിരിക്കുന്നത്. അവയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ യാതൊരു വഴിയുമില്ല. എന്റെ പക്കൽ നേരെ എന്റെ തോളിൽ തന്നെ തോക്ക് തൂക്കിയിട്ടിരുന്നു. അവയ്ക്ക് തിരിഞ്ഞു പോകാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ 3 വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിരിക്കും. നോക്കൂ, അതിപ്രകാരമായിരുന്നു. അവയ്ക്ക് അനങ്ങാൻ പോലും കഴിയുന്നതിന് മുമ്പ് അവ നേരെ എന്റെ കൈകളിലായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, അവിടെ അവ നിൽക്കുന്നു, അവ 3 മാത്രം. അവ ഇവിടുത്തെ കുന്നിന്റെ മുകളിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടുപോകാൻ എളുപ്പമാണ്. എന്നിട്ട് അവയെ ചെറുതാക്കി പുറത്തു കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ഓർത്തു, അത് വളരെ എളുപ്പമാണ്. അവ 3 അതാ അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയും. അവയെ ഈ മലകളിൽ നിന്നും പുറത്തെടുത്തു കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് അവയെ നോക്കുമ്പോൾ അവ എന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നിരുന്നു. എത്രയും നിശബ്ദമായി, ഏകദേശം 15-20 അടി. ശരി, ഞാൻ നിശ്ചലനായി നിന്നു. നിങ്ങൾ മാനുകളെ വേട്ടയാടുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവ വിചിത്ര ജീവികളാണ്. അവയെല്ലാം അവ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവയ്ക്ക് തീർച്ചയല്ല. അവയെല്ലാം ഇതുപോലെ കാലുകൾ ഉറപ്പിച്ചു നിൽക്കുന്നത് തീർച്ചയല്ല. പോകൂ. അതിനുശേഷം അവ എന്നെ നിരീക്ഷിച്ചു. ഞാൻ ഓർത്തു, ശരി, അത് അവിടെ തന്നെയാകുന്നു. ഒരേ ഒരു കാര്യം എന്നത് എന്റെ തോക്ക് നേരെ അവയുടെ മേലെ കൊന്നം വയ്ക്കുക. അവയെല്ലാം ഓടിപ്പോയി കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഞാൻ ഓർത്തു, ഞാനത് ചെയ്യുകയില്ലെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് ഓർക്കുകയുണ്ടായി. ഞാൻ ഓർത്തു, ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് ശരിയല്ല. ഞാനത് ചെയ്യില്ലെന്ന് ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ അതോടൊപ്പം നിലപാടെടുക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു. അവിടെ വെച്ച് ഞാൻ ഓർത്തു, ശരി, തികച്ചും അവയെല്ലാം എന്റെ കൈകളിലായിരിക്കുന്നു. എന്നിരിക്കലും ഞാനത് ചെയ്യുകയില്ലെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പൊയ്ക്കൊള്ളു തള്ളമാനെ, നിന്റെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുക. നീ സ്വയമായി ആനന്ദിക്കൂ. എനിക്കും ഇത് വളരെ ഇഷ്ടമാണ്. നീ എന്റെ കൈകളിലായിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകുന്നില്ല. അവ കുറച്ചുകൂടി മുമ്പോട്ട് അടുത്തു വന്നു. ഓ, മാനുകൾക്ക് അതെത്ര അസാധാരണമാണ്. അവ എന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കറിയാമോ പിന്നെ അവയുടെ തലതിരിക്കും. ഞാൻ ചുവന്ന വസ്ത്രം ധരിച്ച് ഒരു തോക്ക് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. അങ്ങനെ അവ എനിക്ക് വളരെ അടുത്തായി നടന്നു വന്നിട്ട് എനിക്ക് മിക്കവാറും എനിക്കവയെ എന്റെ കയ്യിൽ നിന്ന് തീറ്റാവുന്നത്രയും അടുത്തായിരുന്നു. അവ അവിടെ തന്നെ മണത്തുകൊണ്ട് കുറച്ചു നേരം ചുറ്റി നടക്കുകയും പിന്നെ തിരികെയും ഒരു സ്വല്പം പിറകിലേക്ക് നടന്ന് അവ നിന്നിട്ട് വീണ്ടും തിരികെ വന്നു. എന്തോ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു, അവയെല്ലാം നേരെ നിന്റെ കൈകളിലാകുന്നു, അവയെല്ലാം നേരെ നിന്റെ കൈകളിലാകുന്നു, കർത്താവ് അവയെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്യില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുതൽ ഞാൻ ഓർത്തു, നിങ്ങൾക്കറിയാമോ, ഒരുവട്ടം ദാവീദ് നേരെ ആവശ്യത്തേക്ക് നയിക്കപ്പെടുകയുണ്ടായി. അവിടെ യോവാബ് കിടന്നിരുന്നു, അല്ലെങ്കിൽ അത് നേരെ ശൗൽ രാജാവ് കിടന്നിരുന്നിടത്തേക്കായിരുന്നു. അപ്പോൾ യോവാബ് അവനോട് പറഞ്ഞു, യഹോവ അവനെ ഇതാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ അഭിഷിക്തന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. നോക്കൂ, നിങ്ങളൊരു വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യില്ലെന്ന് ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു, തള്ളമാനെ, നിന്റെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് കാടുകളിലേക്ക് പൊയ്ക്കൊള്ളുക, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങൾ എന്റെ കൈകളിലാകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പോകുന്നില്ല, കാടുകളിലേക്ക് പൊയ്ക്കൊള്ളുക. അവർ വീണ്ടും നേരെ തിരികെ എന്റെ ചുറ്റുമായി അടുത്തു വന്ന് നിന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ഇതെന്താകുന്നു, ഒരു വിചിത്രമായ കാര്യം തന്നെ. ഞാനൊരു പ്രകൃതി മനുഷ്യനാകുന്നു, ഞാൻ ദൈവത്തെ പ്രകൃതിയിൽ കാണുന്നു. സൂര്യാസ്തമയവും ഉദയവും രണ്ടുമാകുന്നു, അത് ഒരു മരണം, ജീവിതം അതടക്കമാകുന്നു, അത് മരണവും വീണ്ടും പുനരുത്ഥാനവും അങ്ങനെ എല്ലാം ആകുന്നു. അതേപോലെ മരങ്ങൾ എപ്രകാരം ഇയ്യോബ് ശവക്കുഴിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ എന്നെ ഒളിപ്പിച്ചു വെക്കും. കൂടാതെ നോക്കൂ, നീര് മരങ്ങളെ വിട്ട് വേരുകളുടെ കുഴിവാടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, അതിനുശേഷം വസന്തകാലത്ത് മടങ്ങി വരുന്നത് പുനരുത്ഥാനമാകുന്നു. എല്ലാ കാര്യങ്ങളും ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാനവയെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അവ കൂടുതൽ കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം അവ തിരിഞ്ഞ് കാട്ടിലേക്ക് നടന്നുപോയി. ഞാൻ അവിടെ തന്നെ നിന്നു, വെറും ഒരു മന്ദബുദ്ധിയെപ്പോലെ. അങ്ങനെ അവയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ ശബ്ദം വീണ്ടും സംസാരിച്ചു. അതേ സൂര്യൻ എന്റെ പിന്നിലായി പ്രകാശിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ നിന്റെ വാഗ്ദാനം ഓർത്തു, നീ ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു, അതേ കർത്താവേ, ഞാൻ എന്റെ വാഗ്ദാനം ഓർത്തു, എനിക്കറിയാം അത് നീയായിരുന്നു. എന്നാൽ കർത്താവേ, എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല, എന്നാൽ നീ ഇവിടെ എവിടെയോ ആകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നില്ല, എന്നാൽ ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നു, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവൻ പറഞ്ഞു, നീ നിന്റെ വാഗ്ദാനം പാലിച്ചു, നീ നിന്റെ വാഗ്ദാനം ഓർത്തു, ഞാൻ എന്റെയും ഓർക്കും, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയോ നിന്നെ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല. ഹോ എന്റെ, എനിക്ക് അതുപോലെ അതിനുശേഷം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. ഉച്ചയ്ക്ക് ശേഷം മുതൽ ദർശനങ്ങൾക്ക് ശേഷം ദർശനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഞാൻ താഴേക്ക് വരികയായിരുന്നു. അതിനുശേഷം മുതൽ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായി കാണപ്പെടാൻ തുടങ്ങി. ഒരു ഭാരം നീങ്ങിപ്പോയി. ശുശ്രൂഷ ആദ്യമായി എന്റെ അടുക്കലെത്തുമ്പോൾ അത് വ്യക്തികളുടെ കൈകളെടുത്ത് സ്പർശിക്കുന്നതിൽ കൂടെയായിരുന്നു. അതെന്തായിരുന്നു എന്നാൽ അത് അവയിലുണ്ടായിരുന്ന ഒരു ജീവനായിരുന്നു. അതെങ്ങനെ പോയിരുന്നു എന്ന് നമുക്കറിയാം. ഒരു രാത്രിയിൽ കാലിഫോർണിയയിൽ ഞാൻ മാലിക്കിയുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുകയായിരുന്നു. സഹോദരൻ മൂർ കൂടാതെ സഹോദരൻ ബ്രൌണും മാലിക്കി കുടുംബത്തെ ഓർക്കുന്നുണ്ടാകും. അവിടെയുണ്ടായിരുന്ന ആ മഹിളയ്ക്ക് പ്രസവത്തിന് ശേഷം കാലിൽ ഞരമ്പ് വീക്കം തുടങ്ങാൻ പോകുകയായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ കൈ നീട്ടിയെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് അവിടെയാകുന്നു, നിങ്ങളതിന്റെ സ്പന്ദനം കാണുന്നു, നോക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാലിൽ ഞരമ്പ് വീക്കം തുടങ്ങാൻ പോകുകയാകുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഇതിനോടൊക്കെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവൾക്കത് സംഭവിക്കുകയും മിക്കവാറും അവളുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. സഹോദരൻ മാലിക്കി എന്നോട് പറഞ്ഞു, ചോദിച്ചു, സഹോദരൻ ബ്രണഹാം, നിങ്ങളതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇത് ദൈവമാകുന്നു. അങ്ങനെ ഞാൻ എന്റെ കൈ ഇതുപോലെ നീട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഇതാ ഇവിടെ എന്റെ ഭാര്യ, അവളിൽ യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. പ്രിയേ, നിന്റെ കൈകൾ എന്റെ കൈമേൽ വെക്കുക. അങ്ങനെ അവൾ ചെയ്തു. അവിടെ ഒരു മുഴ സ്പന്ദനം ചെയ്തു. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തായിരുന്നു. ഞാൻ പറഞ്ഞു, സ്നേഹപ്രിയെ, നിനക്കൊരു മുഴ. പ്രിയെ, നിന്റെ സ്ത്രീ സംബന്ധമായ ഗ്രന്ഥികളിലുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് യാതൊരു പ്രഭാവവും അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, പ്രിയെ, ഇവിടെ ഇതാ അതെന്റെ കൈയിലുണ്ടായിരുന്നു, നിന്റെ കൈ മേലേക്ക് ഉയർത്തുക. അവൾ കൈ മുകളിലേക്ക് ഉയർത്തി. എന്നിട്ട് വീണ്ടും തിരികെ എന്റെ കൈകളുടെ മേൽ വെച്ചു. ഇത് കണ്ടോ? ശരി, ഞങ്ങൾ പോയപ്പോൾ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഡോക്ടർ സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ അവനോടൊപ്പം സ്കൂളിൽ പോയിരുന്നു. ഞാൻ അവളെ ഒരു പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പറഞ്ഞു, ബില്ലി, അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ യാതൊരു മുഴയുമില്ല. ഞാൻ പറഞ്ഞു, സാം, നിങ്ങളുടെ വാക്കിനെ സംശയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, കാരണം നിങ്ങൾ അവളെ പരിശോധിച്ചു നോക്കിയിരിക്കുന്നു, പക്ഷേ അവിടെ മുഴയുണ്ട്. എല്ലാവരും മൂന്നോ നാലോ വർഷത്തിൽ കൂടുതൽ ഞാൻ എന്റെ ശാരീരിക പരിശോധന എടുക്കാൻ പോകുമ്പോൾ, അത് ഞാൻ വിദേശത്തേക്ക് പോകുമ്പോഴാകുന്നു, അവളും എന്നോടൊപ്പം ഒരു ശാരീരിക പരിശോധനയ്ക്കായി പോയിരുന്നു. അങ്ങനെ അത് ചെയ്തിരുന്നപ്പോഴും ഒരിക്കലും അത് കണ്ടിരുന്നില്ല. ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദിവസം വരുമ്പോൾ, ഇപ്പോൾ ഞാൻ എല്ലാ സത്യവും പറഞ്ഞിരിക്കണം. നോക്കൂ, നിങ്ങൾ യാതൊരു കാര്യവും ഒഴിവാക്കി പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാ സത്യവും പറഞ്ഞിരിക്കണം. കൂടാതെ എന്റെ ഭാര്യയോടുള്ള എന്റെ സ്നേഹം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്നിരിക്കലും നമുക്കാവക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാകുന്നു. എന്റെ സാക്ഷിയായി ഇപ്പോൾ ഇവിടെ തന്നെ സന്നിഹിതനായിരിക്കുന്ന സ്വർഗീയ പിതാവിന് ഇത് സത്യമാണെന്നറിയാം. ഓ, വീട്ടിൽ ഇത് എപ്രകാരമാകുന്നു, ഇത് മാത്രവും അതും അങ്ങനെയെല്ലാമാകുന്നു. ഈ സമയത്ത് ആ പാവത്തിന് ജീവന്റെ മാറ്റത്തിലൂടെ കടന്നുപോകേണ്ടിയിരുന്നു. അത് ആർത്തവ സമയമാകുന്നു. അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി, ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ശാരീരിക പരിശോധന നടത്തിയപ്പോൾ ഡോക്ടർ ഇടത്തെ അണ്ഡാശയത്തിൽ ഒരു മുഴ കണ്ടെത്തുകയുണ്ടായി. അതൊരു ഒരു അണ്ടിപ്പരിപ്പിന്റെ വലിപ്പത്തിലേക്ക് വളർന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രാഹാം, ഞാനത് വീണ്ടും ഒരു വട്ടം കൂടി പരിശോധിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഏകദേശം 3 മാസം കൂടി അത് വളരാൻ പോകുകയാണെങ്കിൽ അതിന് പുറത്തു വരേണ്ടി വരും. ശരി, പിന്നെ ഞങ്ങൾ, എന്നാൽ അതിന് തൊട്ട് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് മറന്നുപോയിരുന്നു. ഒരു ദിവസം ഞാൻ അകത്തേക്ക് വരികയായിരുന്നു, വീട്ടിൽ നിന്നും വരികയായിരുന്നു. ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് വരികയും ഞാൻ തിരികെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, അവൾ ചോദിച്ചു, ബിൽ, എന്നോടൊപ്പം നിങ്ങൾക്ക് താഴെ പട്ടണത്തിലേക്ക് പോകാൻ കഴിയുമോ? അതിന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് പറ്റില്ല പ്രിയേ. എന്നിട്ട് അവൾ ചോദിച്ചു, നാം ബെക്കിയെക്കുറിച്ച് ആ പ്രത്യേക കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ശരി പ്രിയെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവിടെ വച്ച് എന്തോ കടന്നു വരികയും അവൾ സ്വയം അത്രമാത്രം പരിഭ്രാന്തയായിട്ട് അവൾക്ക് സ്വയം അവളെ തന്നെ കഷ്ടിച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞുള്ളൂ. രാത്രി മുഴുവൻ ജനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിക്ക് മുമ്പായിരുന്നതുപോലെ രാവിലെ 1 മണിക്ക് പോലും ജനങ്ങൾ അകത്തും വീടിന് ചുറ്റും ജനലയ്ക്ക് ചുറ്റുമായി എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനാൽ അവൾ വാസ്തവമായും പരിഭ്രാന്തിയായിട്ട് അവൾ എന്തോ എന്നോട് പറയുകയും ശുണ്ടിയായിട്ട് അവൾ അതങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. നോക്കൂ, അവൾ പറഞ്ഞു, എങ്കിൽ ബിൽ, നീ എല്ലായ്പ്പോഴും പുറത്തുപോയിരിക്കും, അപ്പോഴെല്ലാം ഈ കുഞ്ഞുങ്ങളെ എനിക്ക് സ്വയം പരിപാലിക്കേണ്ടിയിരിക്കുന്നു. അവൾ പറഞ്ഞു, നീ ഒരിക്കലും ഇവിടെ ഉണ്ടാകാറില്ല, നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കാൻ കഴിയുന്നില്ല, ഒന്നുകിൽ നിങ്ങൾ പുറത്തായിരിക്കും അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരിക്കും. എന്നിട്ട് അവൾ കരയാൻ തുടങ്ങുകയും വാതിലടച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഓ പാവം അവൾ. ഞാൻ പറഞ്ഞു, എന്റെ, ഞാനത് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, 2 ദിനവൃത്താന്തം 22 വായിക്കുക. അത് മറിയം മോശയെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശാസിച്ച സമയത്തായിരുന്നു. ഇത് ചെയ്യുന്നതിനേക്കാൾ അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ നന്നായിരുന്നു. ഞാൻ തിരികെ അകത്തേക്ക് കടന്നു ചെന്നിട്ട്, സ്നേഹപ്രിയെ, നീ പറഞ്ഞ കാര്യം തെറ്റായിരുന്നു. അവൾ കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ തെറ്റായ കാര്യം പറഞ്ഞിരിക്കുന്നു പ്രിയെ, അതിനുവേണ്ടി ദൈവം നിന്നെ അതിന്റെ പ്രതിഫലം കൊടുക്കുന്നതിന് ഇടയാക്കാൻ പോവുകയാണ്. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ആകെ സ്വയം കണ്ണുനീരിലായിരിക്കുന്നു, നീ അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ശരി ബെൽ, ഞാനും അത്രമാത്രം കണ്ണുനീരിലായിരിക്കുന്നു. ഞാൻ ഉടനെ പിന്നിലേക്ക് നടന്ന് തിരികെ പോയി, കാരണം അവൾ അത് സ്വീകരിക്കുന്നതിനുള്ള യാതൊരു മാനസികാവസ്ഥയിലുമല്ലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാൻ തിരികെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അടുത്ത പരിശോധനയിൽ അതിനുശേഷം ഏകദേശം 1 മാസത്തിന് ശേഷം മുഴ കാണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇവിടെ ഇതാ അത് വീണ്ടും വരുന്നു. അവൾ വീണ്ടും അത് ശ്രമിച്ചപ്പോൾ ഇപ്പോൾ അതൊരു ഓറഞ്ചിന്റെ വലുപ്പം വരെയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, അവളെ ഇനിയും കൂടുതൽ താമസിപ്പിക്കരുത്, നിങ്ങൾ ശസ്ത്രക്രിയ നടത്തിയിരിക്കണം. അത് അതിവേഗം വളരുന്ന മുഴയാകുന്നു, അത് മാരകമാകുന്നു. അത് എല്ലായിടത്തേക്കുമായി പടർന്നിട്ട് അത് അരികിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ ഒരിക്കലും അത് സഭയോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ യാതൊന്നും. ഞാനത് അങ്ങനെ തന്നെ പോകുന്നതിന് വിട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ദയവായി ഞങ്ങളെ സഹായിക്കൂ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തുടർന്ന് ഈ മുഴ തുടർന്ന് വീണ്ടും വളർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ട്യൂസോണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ കുടുംബ ഡോക്ടർ അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു ഡോക്ടർ സുഹൃത്തിന് ഇതിനെക്കുറിച്ച് ഒരു സന്ദേശം അയച്ചിരുന്നു. പറഞ്ഞു, കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രീമതി ബ്രണഹാമിന്റെ ഈ മുഴ ഉടനെ തന്നെ എടുത്തു മാറ്റിയിരിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് മാരകമായി തീരാൻ പോവുകയാണ്. അദ്ദേഹത്തോട് അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ആ മുഴ ഇതിനകം തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ ഒരു അണ്ടിപ്പരിപ്പിന്റെ വലുപ്പത്തിൽ നിന്നും ഏകദേശം ഒരു മുന്തിരിപ്പഴത്തിന്റെ വലുപ്പം വരെയായിട്ട് അത് വളരെ വലുതായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ അതുണ്ടായിരുന്നു. അത് അവളുടെ ഒരു വശത്തേക്ക് ഇതുപോലെ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം അവളത് മാറ്റിവെച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞു, ശ്രമിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ യാചിച്ചു, എല്ലാം ചെയ്തു, യാതൊന്നും നടന്നില്ല. അതിനുശേഷം അവൾ പോവുകയായിരുന്നു. അവസാനം പോകേണ്ടി വന്നു. നമുക്ക് നോക്കാം. അത് ഇന്നലെയായിരുന്നു. അതെ, ഇന്നലെ അവൾ ഡോക്ടറുടെ അടുക്കലേക്ക് അവസാനം പോയിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഞാനിത് ചെയ്യുന്നത് വെറുക്കുന്നു, പക്ഷെങ്കിൽ ഞങ്ങൾക്കത് നൽകേണ്ടി വരും. എന്നിട്ട് പിന്നെ, പ്രിയെ, നിനക്കത് അത് നൽകേണ്ടി വരും, അത് നിനക്ക് എടുത്ത് മാറ്റേണ്ടി വരും. കാരണം അത് വളരെ വലുതായി തീർന്നുകൊണ്ടിരിക്കുകയും നമ്മുടെ വിശ്വാസം അതിന് പര്യാപ്തമാകുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം മുമ്പ് ഇന്നലെ ഞാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, അന്ന് രാത്രിയിൽ സഹോദരൻ ജാക്കിന്റെ യോഗം തീരുന്നതുവരെ എന്നെ വിളിക്കരുത്. അതിനുശേഷം യോഗം എങ്ങനെയായിരുന്നുവെന്നും കൂടാതെ ശ്രമപ്പോട്ടിൽ അവർ എങ്ങനെയിരിക്കുന്നുവെന്നും എന്നോട് പറയുക. അതിനെ തുടർന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, ശരി പ്രിയെ, എന്നിട്ട് ഞാൻ തങ്ങി നിന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ അവിടെ നിന്നും വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ഞാൻ അകത്തേക്ക് പോയി. ഞങ്ങൾ പുറത്തു പോകുമ്പോഴെല്ലാം കുട്ടികളെല്ലാവരും കൂടാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് ഞങ്ങൾ കർത്താവിനോട്, ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ കർത്താവായ യേശുവെ എന്റെ കുടുംബത്തെ കാത്തു വലിക്കണമേ എന്ന് ഞാൻ പറയും. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതായത് ദൈവം എന്നെ സഹായിക്കട്ടെ, അതിനാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിയും. അപ്പോൾ കുട്ടികളെല്ലാം കൂടി കരയാൻ തുടങ്ങിയും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്കറിയാം. കാരണം അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിയുന്നു. രാഷ്ട്രപതി കെന്നഡിയെ വെടിവെച്ചു കൊന്നതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഒരു ഇൻഫ്രാറെഡ് സ്കോപ്പ് ഉപയോഗിച്ച് വെടിവെക്കപ്പെടുന്നതിൽ നിന്നും പലതവണ എന്നെ കാവൽ ചെയ്ത് സംരക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതും രാത്രികാലങ്ങളിൽ 300 അല്ലെങ്കിൽ 400 അടി ദൂരെ നിന്നും ആയിരുന്നു. അവർക്ക് ഉന്നമിക്കുന്ന സാമഗ്രിയിൽ കൂടെ പകൽ സമയത്ത് കാണാൻ കഴിയുന്നതുപോലെ തന്നെ രാത്രിയിലും കാണാൻ കഴിയും. ഞാൻ കത്തോലിക്ക രാജ്യങ്ങളിലായിരിക്കുകയും അവിടെ തീവ്രവാദികളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് അവിടെ മെക്സിക്കോയിൽ അവർ തിരിച്ചയക്കുകയും അവിടെ വച്ച് അറിയിപ്പ് നൽകുകയും ടെലഗ്രാം സന്ദേശങ്ങളിൽ കൂടി എല്ലാ കാര്യങ്ങളും എഴുതി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് അവർ അകത്തേക്കും പുറത്തേക്കും പോയി എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ എനിക്കത് എപ്പോഴെങ്കിലും ലഭിക്കും, അത് വളരെ ശരിയാണ്. എന്നാൽ അതുപോലുള്ള സമയം വരുമ്പോൾ എന്നെ പരിപാലിക്കുന്ന എന്തോ ഒന്ന് എനിക്കുണ്ട്, നോക്കൂ. അങ്ങനെ അതിനുശേഷം ഞാൻ വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ സ്വയം കഴിഞ്ഞ ദിവസം ഞാൻ മുട്ടുകുത്തി. മിനിഞ്ഞാന്ന് ഞാൻ മുറിയിൽ മുട്ടുകുത്തി. ഞാൻ ചുറ്റുപാട് നോക്കി. ഞാൻ 2 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഏകാന്തതയായിട്ട് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതായത് നീ ഇപ്പോൾ കരുണയുള്ളവനായിട്ട് എന്നെ സഹായിക്കണമേ. നിന്റെ രാജ്യത്തെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമപ്പോട്ടിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും എത്രയോ തവണ ഇവിടെ ഈ മുറിയിൽ ഇപ്രകാരം മുട്ടുകുത്തിയിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ അവൾക്ക് വേണ്ടി അത്രമാത്രം ഏകാന്തനായിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നാളെ അവൾ അകത്തേക്ക് പോകുന്നു. ഒരുപക്ഷെ എനിക്കെന്റെ യോഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം ഒരുപക്ഷെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അത് ഞങ്ങൾ നിന്നോടെടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ട ആ വലിയ മുഴയുടെ കാര്യത്തിനാകുന്നു. അത് വളർന്ന് അത്രയുമായിട്ട് ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് യാചിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അവൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഞാൻ പിച്ചി ചിന്തപ്പെട്ടിരുന്നു. അവൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒന്നോർത്തു നോക്കൂ, അവൾ ഒരു വട്ടം പോലും ഒരിക്കലും അത് ചെയ്തിട്ടില്ല. നിന്റെ യോഗങ്ങളിൽ പോകുമ്പോഴൊക്കെയും ഒരു തവണ പോലും എന്നോട് അവൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അവളെല്ലായ്പ്പോഴും എന്റെ വസ്ത്രങ്ങൾ വൃത്തിയായും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കൈക്ക് പിടിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവിനെ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ. ഞാൻ പറഞ്ഞു, കർത്താവേ, അവളുടെ അവസ്ഥയെ നോക്കൂ, അത് ചെയ്യരുതേ, കർത്താവെ, ദയവായി അത് ചെയ്യരുതേ. ഞാൻ പറഞ്ഞു, ദൈവമേ, അവളെ സഹായിക്കണമേ, നീ അവളോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ആ ശസ്ത്രക്രിയയിലൂടെ കടന്നുപോകേണ്ടി വന്നാൽ അവളെ അതിൽ കൂടെ കടന്നുപോകുന്നതിന് സഹായിക്കണമേ. കർത്താവെ, എനിക്കിപ്പോൾ അവളെ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വൃദ്ധനായ മനുഷ്യനാകുന്നു. ആ കൊച്ചുകുട്ടികളെ വളർത്തേണ്ടിയിരിക്കുന്നു. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കർത്താവെ, അവളോട് കരുണ കാണിക്കണമേ. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നീ അവളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു, നിന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് തുടർന്നു. കാരണം ഞാൻ വിചാരിച്ചു, ഒരുപക്ഷെ ഞാൻ അങ്ങനെ സങ്കല്പിച്ചതായിരിക്കാം. അങ്ങനെ ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ പറഞ്ഞു, നിന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പ്രാർത്ഥന നിർത്തി മുകളിലേക്ക് നോക്കി. ക്രിസ്തുവിന്റെ ചിത്രം അതൊരെണ്ണം. സാൽമാന്റെ ചിത്രത്തെ ഞാൻ ഒരിക്കലും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക് ഹോഫ്മാന്റെ ചിത്രം ഇഷ്ടമായിരുന്നു. 33-ാമത്തെ വയസ്സിലെ ക്രിസ്തുവിന്റെ മുഖം നിങ്ങൾക്കറിയാം. എനിക്കതിന്റെ ഒരു വലിയ ചിത്രം ലഭിച്ചിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ അവനെ ദർശനത്തിൽ കണ്ടപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അവൻ കാണപ്പെട്ടിരുന്നത്. അങ്ങനെ അതവിടെ ആയിരുന്നു. ഞാനത് അവിടെ തൂക്കിയിട്ടിരുന്നു. അതിനാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിത്രത്തിൽ നിന്നും അവൻ നേരെ എന്നെ തന്നെ നോക്കുന്ന തരത്തിലായിരുന്നു. ഞാൻ അവിടെ മുകളിലേക്ക് നോക്കി. എന്നിട്ട് ഞാൻ ആ ചിത്രത്തെ നോക്കി. ഞാൻ ചുറ്റുപാടുമായി എല്ലായിടത്തും നോക്കി. ഞാൻ ഓർത്തു, എന്തായിരുന്നു അത്? നിന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഓർത്തു, ശരി, ഞാൻ എന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഞാൻ എന്റെ കാലിൽ എഴുന്നേറ്റ് നിന്നു. അന്ന് രാത്രിയിൽ കുന്നിൻ മുകളിൽ വെച്ച് സംസാരിച്ച അതേ ശബ്ദം എല്ലായ്പ്പോഴും വരുന്ന അതേ ശബ്ദമായിരുന്നു. ഞാൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, അത് നീ തന്നെയാണോ നിന്റെ ദാസനോട് സംസാരിച്ചത്? അവൻ പറഞ്ഞു, വചനം മാത്രം പറയുക, ഇനി ആ മുഴ അവിടെ ഉണ്ടാകുകയില്ല. ഞാൻ അവിടെ തന്നെ അല്പം നിന്നു. അത് എന്നെ തന്നെ നേരെയാക്കാനായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയാം ഇവിടെ, കൂടാതെ കൂടാരത്തിലെ ജനങ്ങൾക്കും അതെന്തായിരുന്നുവെന്നറിയാം. അത് അവൾക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അതിനുശേഷം ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മുഴ അവളെ വിട്ടുമാറട്ടെ. അതവളെ വളരെ മോശമായി ശല്യപ്പെടുത്തിയിരുന്നു. മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസങ്ങളായി അതുമായിട്ട് അവൾ കിടപ്പിലായിരുന്നു. ഞാൻ പറഞ്ഞു, അവർക്ക് ഒരിക്കലും അതിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്റെ ദൈവമായ കർത്താവ് അവൻ സൃഷ്ടാവാകുന്നു. അവന് കാറ്റിനെയും കൊടുങ്കാറ്റിനെയും തടയാനും സമുദ്രത്തെ ശാസിക്കാനും അതിനെ ശാന്തമാക്കി കൊണ്ടുവരാനും കഴിയും. അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു. ഞാനവനെ സ്നേഹിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ വക കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയം ഇപ്പോൾ അടുത്തു വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ നിനക്ക് ഒരണ്ണാനെ സൃഷ്ടിച്ച് അതിനെ അസ്തിത്വത്തിലാക്കാൻ കഴിയുകയും നിന്റെ ഒരു ശത്രുവിനെ എടുത്ത് അസ്തിത്വത്തിൽ നിന്ന് പുറത്താക്കാനും കഴിയും. ഞാൻ പറഞ്ഞു, പിശാചി കൊടുങ്കാറ്റിൽ അവനെ തന്നെ ചുറ്റിയപ്പോൾ കാറ്റ് ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു, വെള്ളം ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. എന്നാൽ പിശാജ് അതിൽ കടന്നുകൂടി. അതാണ് അത് ചെയ്തത്. ഇപ്രകാരം കടലിൽ പെട്ടെന്ന് ഒരു ക്ഷോഭമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, നിനക്കത് ശാന്തമാക്കാൻ കഴിയും. അത് ശാന്തമാക്കാൻ കഴിയുന്ന നിനക്ക് എന്റെ ഭാര്യയിൽ നിന്ന് ആ മുഴ എടുത്തു കളയാനും കഴിയും. അതിപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഇനിയും ഒരിക്കലും അതവിടെ കണ്ടെത്താൻ കഴിയുകയില്ല. ഇത് പൂർത്തിയായിരിക്കുന്നു. ഞാൻ ഉറപ്പോടെ അവിടെ നിന്ന് പോയി എന്റെ മകനോടും മരുമകളോടും അതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് ചെല്ലുകയും കഴിഞ്ഞ രാത്രിയിൽ ഞാൻ യോഗത്തെ എടുക്കുന്നതിനു വേണ്ടി അത്രയും വേഗത്തിൽ ഓടിയെത്തിയിരുന്നു. എന്നിട്ട് തിരിച്ചുപോയി അവളെ വിളിച്ചു. അവൾക്ക് ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവളെ വിളിച്ചപ്പോൾ അവൾ എല്ലാ രീതിയിലും വളരെ സന്തോഷവതിയായിരുന്നു. അവൾ പറഞ്ഞു, ബില്ലി, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയനെ. അവൾ പറഞ്ഞു, ആ മുഴയുടെ ഒരടയാളവും എങ്ങും ഒരിടത്തും ശേഷിച്ചിരിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ തന്നെ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ അത്രയും അധികം സന്തോഷവതിയാകുന്നു. അവിടെ ശ്രീമതി നോർമാനും ഇവിടെയുള്ള നിരവധി സഹോദരിമാരും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേർ ഇവിടെ ഞങ്ങളോടൊപ്പം മുറിയിലുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പറയാൻ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു മാസം മുമ്പ് അവിടെ ഒരു മുന്തിരിപ്പഴത്തിന്റെ വലുപ്പമുള്ള മുഴയുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രീമതി ബ്രൻഹാം, ബാക്കി ഉറപ്പാണ്. മുഴയുടെ ഒരൊറ്റ ലക്ഷണവും നിങ്ങളെക്കുറിച്ചില്ല, ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. ഒരു കൃതജ്ഞതയുടെ ദിവസമല്ലേ? ഓ, യേശുക്രിസ്തുവിന്റെ ദാനത്തിനു വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ആ അതിശ്രേഷ്ഠമായ ദാനം എന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നതാകുന്നു. അത് സത്യമാകുന്നു. ആകാശത്താലോ അല്ലെങ്കിൽ ഭൂമിയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ വേദപുസ്തകം എന്റെ ഹൃദയത്തിന് മേലെ ആയിക്കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തിന് ആ പറഞ്ഞ ഓരോ വാക്കും യഥാർത്ഥമായും സത്യമാണെന്ന് അവൻ അറിയുന്നു. കൃതജ്ഞതയുടെ ദിവസം. എനിക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യോഗം തന്നെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. ക്രിസ്മസ് സമയത്ത് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്റെ കുട്ടികളെ തന്നെ അവരെ ക്രിസ്മസിന് വേണ്ടി വീണ്ടും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും. അതറിയുമ്പോൾ എന്റെ ഹൃദയം തന്നെ വിറച്ചു പോകുന്നു. അതായത്, ഒരു മുന്തിരിപ്പഴത്തിന്റെ വലുപ്പമുള്ള ഒരു മുഴയുടെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എന്റെ ഭാര്യയെ കാത്തിരിക്കുകയായിരുന്നു. അവിടെയായിരുന്നു അത്. ദൈവത്തിന്റെ അതേ വചനം അത് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും പറയുക, അതേ രീതിയിൽ അതായിരിക്കും. ഞാൻ പറഞ്ഞു, ആ മുഴ പൊയ്ക്കഴിഞ്ഞിരിക്കണം. അവർ ഒരിക്കലും ഇനിയും അത് കണ്ടെത്തരുത്. അങ്ങനെ ഇന്ന് അതില്ലാതായിരിക്കുന്നു. അരിസോണയിലെ ട്യൂസണിലുള്ള ഏറ്റവും മികച്ച ശസ്ത്രക്രിയാ വിദഗ്ധനും ഏറ്റവും മികച്ച ഡോക്ടർമാരും അവിടെയുള്ള സ്റ്റാഫിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഇതുപോലൊരു വലിയ മുഴയുടെ സംഭവം അവർക്കവിടെ ഉണ്ടായിരുന്നു. അതേ ഡോക്ടർക്ക് ഇതിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇതുപോലൊരു സ്വതന്ത്രമായ പ്രസ്താവന എഴുതി തന്നു. അതായത്, ശ്രീമതി ബ്രഹാമിന് മുഴയുടെ യാതൊരു ലക്ഷണങ്ങളും ഒരിടത്തും ഒട്ടും തന്നെയില്ല. ഓ, ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ. ഇതെനിക്ക് നന്ദി പറയുന്ന ഒരു ദിവസമാണ്. അതിനെല്ലാം ഉപരിയായി അറിയാനിടയാകുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അവിടെ വെച്ച് വിവാഹം കഴിച്ച ആ ചെറിയ മുഖം. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ദിവസം മരണത്തിന്റെ ഈ വാർദ്ധക്യ അടയാളങ്ങൾ മാഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ യുവത്വത്തിന്റെ സാദൃശ്യത്തിൽ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും പിന്നെ വൃദ്ധരാകുകയില്ല. കൂടാതെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ദാനമായി ഇപ്പോൾ നാം സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതാണ് നമുക്കിത് നൽകിയിരിക്കുന്നത്. അത് ഈ നങ്കൂരമാകുന്നു. സ്നേഹിതരെ, അതിലേക്ക് ഇന്ന് നോക്കൂ. നിങ്ങളൊരു നന്ദിയുള്ള ജനങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കുക. ലോകത്തിലുള്ള എല്ലാവരെക്കാളും ഏറ്റവും അധികം നന്ദിയുള്ള ജനങ്ങൾ നാം ആകേണ്ടിയിരിക്കുന്നു. രോഗശാന്തിക്ക് പുറമെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾക്ക് പുറമെ ഇതെന്താകുന്നു? ഇതാ തികഞ്ഞ ഉറപ്പാകുന്നു. അതായത്, അതേ ദൈവം തന്നെ, അതേ സ്വഭാവത്തിൽ, അതേ അഗ്നിസ്തംഭത്തിൽ, അതേ ദൈവദൂതൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അതേ യേശു, അതേ പ്രവൃത്തികളെ അതേ ശക്തിയാൽ തന്നെ അതേ നാമത്തിൽ കൂടെ ചെയ്യുന്നതാകുന്നു. ആത്മാവിൽ എന്തൊരു നങ്കൂരമാകുന്നു, ഉറച്ചതും ഉറപ്പുള്ളതും. സ്വർഗത്തിലെ ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലവണങ്ങാം. കർത്താവെ, ഞാൻ വളരെയധികം നന്ദിയുള്ളവനാകുന്നു. കർത്താവെ, എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. എനിക്കതൊട്ടും പ്രകടിപ്പിക്കാൻ കഴിയില്ല. കുറച്ചുനേരം മുമ്പ് ആ ഗാനം ആലപിച്ചപ്പോൾ ആ ജനങ്ങൾ ആ പാട്ട് പാടുകയായിരുന്നു. എന്റെ ഹൃദയത്തിൽ സന്തോഷത്താൽ തുള്ളിച്ചാടുകയായിരുന്നു. അപ്പോൾ സാക്ഷ്യം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഈ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയുന്നു. അവിടുന്ന് അറിയുന്നു എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അത് തന്നെ സത്യമാണെന്ന് അറിയുന്നു. കർത്താവെ, ശരിയല്ലാതെ മറ്റൊന്നും അവരോട് പറയാൻ എനിക്ക് യാതൊരു കാരണവുമില്ല. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതായത് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ക്രിസ്തീയ സഹോദരി സഹോദരന്മാരെ എല്ലാം ഇവിടെ കാണാൻ എന്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ ഇടയാക്കണമേ. അവർ ക്രിസ്തുവിന്റെ ബന്ധനങ്ങളിൽ എന്റെ സഹോദരി സഹോദരന്മാരാകുന്നു. എന്നോടൊപ്പം സന്തോഷിക്കുക കൃതജ്ഞതയോടെ, കാരണം എന്റെ കൊച്ചു കൂട്ടുകാരിയോട് ദയ കാണിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ദൈവത്തെ സ്തുതിക്കുന്നു, പ്രകൃതി ദൈവത്തെ സ്തുതിക്കട്ടെ, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും നമുക്കുണ്ടായിരിക്കുന്ന ഈ മഹത്തായ സമയത്തിനു വേണ്ടി നന്ദി പറയുകയും ചെയ്യട്ടെ. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അവിടെ ഒരു കൊച്ചുകുട്ടി ഒരു ചക്രക്കസേരയിൽ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. കൂടാതെ രോഗികളും ആവശ്യക്കാരുമായി മറ്റുള്ളവർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നീ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയുടെ ദൈവമായിരിക്കുന്നതുപോലെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ക്ലേശങ്ങളെയും സുഖപ്പെടുത്തുന്ന ദൈവം നീയാകുന്നു. നീ ഇപ്പോഴും ഈ സാക്ഷ്യങ്ങളെല്ലാം അവർ അതിനെ ആയിരക്കണക്കിന് സ്നാനം ചെയ്യുമ്പോൾ ഇത് വെറും ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രമാകുന്നു. അത് നിന്റെ ഈ എളിയ ദാസൻ എവിടെയും ഒന്നിലും ഒരു കളങ്കവുമില്ലാതെ നീ നിർവഹിച്ചു കണ്ടിരിക്കുന്നതാകുന്നു. കൂടാതെ നീ ഇപ്പോഴും യഹോവ ഇരയാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ രോഗശാന്തിക്കായി നേരത്തെ തന്നെ ബലിയെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ മുഴയെ എന്റെ ഭാര്യയുടെ അരികിൽ നിന്നും നീക്കം ചെയ്ത അതേ ദൈവം നീ ട്യൂസോണിലുള്ളതുപോലെ അത്രയും തന്നെ ഇപ്പോൾ ഇവിടെ ഷിഴപ്പോട്ടിലും ദൈവമാകുന്നു. എന്നിരിക്കലും ഞാൻ അവളിൽ നിന്നും മൈലുകൾ 2000 മൈലുകൾ ആ സമയത്ത് അകലെയായിരുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ സാന്നിധ്യം ഇന്ന് ഈ കൂടാരത്തിൽ നിറയാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയുടെ ശക്തിയോടുകൂടെയായിട്ട് ഇവിടെയുള്ള എല്ലാ രോഗികളായ വ്യക്തികളെയും സുഖപ്പെടുത്താനിടയാക്കിയും കർത്താവെ, ഈ കൃതജ്ഞതയുടെ അനുഗ്രഹങ്ങൾ രാജ്യത്തുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും മണിമുഴക്കുന്നതിനിടയാക്കണമേ. അതായത് നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനേനാകുന്നു. നിത്യനായ ദൈവമേ, ഇതനുവദിച്ച് തരണമേ. ഇപ്പോൾ നിങ്ങൾ ഇവിടെയിരിക്കുന്ന ജനങ്ങൾ പരസ്പരം കൈകൾ മറ്റൊരാളുടെ മേൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവസാന്നിധ്യത്തിന്റെ വിശ്വാസത്തിന്റെ ഐക്യത്താൽ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. കൂടാതെ ഓർക്കുക, അതായത് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേക അവകാശമുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളതിന് ദൈവം എന്നെ ന്യായം വിധിക്കും. അതെപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതെപ്പോഴെങ്കിലും സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? ആ സമയത്ത് ശമുവേൽ പറഞ്ഞതുപോലെ, അപ്പോൾ അവർ ഒരു രാജാവിനെ ഉണ്ടാക്കാൻ പോകുകയായിരുന്നു, അത് ശൗലായിരുന്നു. അവൻ പറഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? എന്റെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പണം യാചിച്ചിട്ടുണ്ടോ? ഇല്ല ശമുവേൽ, എന്നാൽ ഞങ്ങൾക്കപ്പോഴും ഒരു രാജാവിനെ വേണം. ഞങ്ങൾക്കിപ്പോഴും ഞങ്ങളുടെ സ്വന്തമായി ഭൗമിക രാജാവിനെ വേണം. ദൈവം അവരുടെ രാജാവാണെന്ന് ശമുവേൽ അറിഞ്ഞിരുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു, ദൈവത്തിന്റെ ദാനം ഒരു തവണ പോലും എപ്പോഴെങ്കിലും പരാജയപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നാം ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് വായിച്ചിരിക്കുന്നില്ലേ? ഇല്ല ശ്രീമാൻ, ഇത് യേശു ക്രിസ്തുവാകുന്നു, ഇതിന് പരാജയപ്പെടാൻ കഴിയില്ല. ശാസ്ത്രം അത് തെളിയിച്ചിരിക്കുന്നു, സഭ അതിനെക്കുറിച്ച് അറിയുന്നു. അവനിപ്പോൾ ഇവിടെയാകുന്നു, ഈ നിമിഷം തന്നെ അവൻ ഇവിടെയാകുന്നു. അവിടെയുള്ള ഒരേ ഒരു കുറവായ കാര്യമെന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ആ വചനത്തെ എടുത്ത് അതുകൊണ്ട് സ്വയം നിങ്ങളെ തന്നെ അഭിഷേകം ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ അവൻ നിങ്ങളെ സുഖപ്പെടുത്തും. അങ്ങനെ പരസ്പരം ഒരാൾ മറ്റൊരാളുടെ മേൽ കൈവച്ചുകൊണ്ട് ദൈവത്തോട് നിങ്ങളുടെ സമ്പൂർണ്ണ ഹൃദയത്തോട് നിലവിളിച്ചുകൊണ്ട് പറയുക, ദൈവമായ കർത്താവേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ, 2000 വർഷം മുമ്പ് ആ കൊടുങ്കാറ്റിനെ നിർത്താൻ കഴിഞ്ഞവനായി നീ അത് ചെയ്തിരിക്കുന്നു. നീ ഇപ്പോൾ ഇവിടെ വെച്ച് അത് വീണ്ടും ചെയ്തിരിക്കുന്നു. നീ എന്റെ രോഗം നിർത്തി, നീ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. സർവശക്തനായി ദൈവമേ, എന്റെ ഹൃദയത്തിൽ ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകുന്നു.